السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، رحمن الآية سهود رنگل كتاب التوحيد باب الدعوة إلى شهادة أن لا إله إلا الله. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള ക്ഷണം എന്ന അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ ഏറ്റവും നിർബന്ധമായിട്ടുള്ളത് തൗഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏകനാക്കുക എന്ന കാര്യത്തിലാണ്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഒരു വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ മേലുള്ള ഏറ്റവും വലിയ അവകാശം അതാണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി, അതുപോലെ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് മുഴുവനും ഈ തൗഹീദിലാണെന്ന് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവന്റെ തൗഹീദിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ് ആ തൗഹീദിലേക്ക് അവൻ ഇത്രയും വലിയ നന്മയാണെന്ന് വിശ്വസിക്കുന്ന, അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്കുകളിൽ പെട്ട ഏറ്റവും വലിയ ഹക്കാണെന്ന് വിശ്വസിക്കുന്ന ഈ തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. ഇത്രയും വലിയൊരു ഖൈർ ഒരാൾ മനസ്സിലാക്കിയിട്ട് ഈ ഖൈർ ഇല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ ശാശ്വതമായ നരകത്തിലേക്ക് എത്തുമെന്ന് നാം ഭയപ്പെട്ടുകൊണ്ട് വിശ്വസിച്ചിട്ട് ഇത് ആളുകളിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത്, അത് അറിയിക്കുന്നത് അവന്റെ ഇഖ്ലാസ് കുറവാണ്. അതല്ലെങ്കിൽ ആ മനസ്സിലാക്കിയ കാര്യത്തിൽ അവൻ യക്കീനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തൗഹീദിനെ കുറിച്ച് അതിന്റെ പ്രാധാന്യവും അതിന്റെ ഫളും എല്ലാം ഒരാൾ നന്നായി മനസ്സിലാക്കിയാൽ നിർബന്ധമായും അതിലേക്ക് അവൻ ക്ഷണിച്ചിരിക്കും. അത് അവന്റെ കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് അവന്റെ നാട്ടുകാരിൽ നിന്ന് ആരംഭിച്ച് അവൻ ആരൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് അവരിലെല്ലാം ആരംഭിച്ച് അവന് സാധിക്കാവുന്ന അത്രയും അവനത് പ്രചരിപ്പിക്കും. ഇത് തൗഹീദ്, അത് ദഅവത്ത് നടത്തൽ നിർബന്ധമാണ് എന്നുള്ളത് നമുക്ക് ഈ അധ്യായങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ആദ്യം അദ്ദേഹം തൗഹീദ് വാജിബാണ് എന്നുള്ള കാര്യം അത് നന്നായി വിശദീകരിച്ചു തന്നു. അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്കുകളിൽ ഏറ്റവും വലുതാണെന്ന് പഠിപ്പിച്ചു തന്നു. പിന്നീട് ആ ഹക്കിന് ധാരാളം ഫളുണ്ടെന്ന് മനസ്സിലാക്കി തന്നു. പിന്നീട് ആ തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് കേവലം നമ്മൾ നാവുകൊണ്ട് പറയേണ്ട ഒരു കാര്യമല്ല, മറിച്ച് അത് സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. അതിന്റെ പൂർണ്ണതക്ക് അനിവാര്യമാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം അതിന്റെ ദഅവത്തിനെ കുറിച്ച് പറഞ്ഞുതരികയാണ്. കാരണം ഇതിന്റെ ഫളം അറിയുന്ന, ഇതിന്റെ രീതി അറിയുന്ന ആളുകൾക്കാണ് അതിന്റെ ദഅവത്ത് നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ആദ്യം അതെല്ലാം കൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ അധ്യായം ഇവിടെ പറയുന്നത് ബാബു അദ്ദുആ ഇലാ ശഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദുആ എന്ന് പറയുന്ന വാക്ക് അറബി ഭാഷയിൽ ദഅ എന്ന് പറയുന്ന ഒരു ക്രിയയിൽ നിന്നുണ്ടായതാണ് ദുആ എന്ന് പറയുന്നത്. ആ ദഅ എന്ന് പറയുന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ക്ഷണിച്ചു എന്ന് പറയുന്നതിന് ദഅവ ദഅ എന്ന് പറയും. ഇപ്പൊ ദഅവത്ത് എന്ന് പറഞ്ഞാൽ ക്ഷണം എന്നാണ് അർത്ഥത്തിൽ അർത്ഥം. അതുപോലെ തന്നെ ദഅ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു എന്നുണ്ട്. ദുആ എന്ന് നമ്മൾ പറയുന്ന ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്ഷണിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ബാബു ദഅവ ക്ഷണിക്കുന്നതിന്റെ അധ്യായം ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുന്ന അധ്യായം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, നമുക്ക് ആരെയാണ് ക്ഷണിക്കേണ്ടത്? ഏറ്റവും അത്യന്തികമായി നമ്മൾ ക്ഷണിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ആളുകളെയും, അതുപോലെ തന്നെ ഇസ്ലാമാണെന്ന് വിശ്വസിച്ച് ശിർക്ക് തന്റെ ജീവിതമായി കൊണ്ടു നടക്കുന്ന ആളുകളെയുമാണ്. അവരാണ് നമുക്ക് ദഅവത്ത് ചെയ്യാൻ ആദ്യമായി അനിവാര്യമായിട്ടുള്ളവരാണ്. ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത, തൗഹീദിനെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ട്. അവർക്ക് എന്താണ് തൗഹീദ് എന്ന് അറിയുകയില്ല. അവർ ആ സാഹചര്യത്തിലല്ല വളർന്നിട്ടുള്ളത്. രണ്ടാമത്തെ വിഭാഗം മുസ്ലിമീങ്ങളിലേക്ക് ചേർത്തി പറയുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ തൗഹീദാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്നതെല്ലാം ശിർക്കാണ്. തൗഹീദിനെതിരായിട്ടുള്ള അമ്പിയാക്കൾ ആർക്കെതിരെയാണോ അവർ അവരുടെ ദഅവത്ത് നടത്തിയത്, അതേ വിശ്വാസത്തിൽ തന്നെ, ആ പിഴച്ച ആളുകളുടെ വിശ്വാസത്തിൽ തന്നെ ജീവിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെയും നമുക്ക് ആദ്യമായി തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. ഈ ഒരു അധ്യായം അദ്ദേഹം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കൊടുത്തത്. കിതാബ് തൗഹീദിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ അവസാനം ഓരോ അധ്യായത്തിനെയും അവസാനത്തിൽ നമ്മൾ പഠിക്കാറുണ്ട്. ഈ അധ്യായത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട പാഠങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. മസായിലുകൾ ഈ അധ്യായത്തിനാണ് ഏറ്റവും കൂടുതൽ മസായിലുകൾ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. 30 മസായിലുകൾ അദ്ദേഹം ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം കൊടുത്തത് ഒരായത്തും 2 ഈ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഒരായത്താണ്. സൂറത്തു യൂസുഫിൽ ഒരായത്ത്, അതുപോലെ തന്നെ 2 അഥവാ തൗഹീദിലേക്കുള്ള ക്ഷണം അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന, തൗഹീദിലേക്ക് ക്ഷണം എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അദ്ദേഹം ഒരായത്തും 2 കൊടുത്തിട്ടുള്ളത്. എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ കിതാബിൽ, ഈ കിതാബ് തൗഹീദിന്റെ അല്ല, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഭൂരിഭാഗ കിതാബിന്റെ പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല കൊണ്ടുവരുന്നത്. അല്ലെ, ആളുകൾ വഹാബി മതമാണ്, വഹാബി ദീനാണെന്ന് പറഞ്ഞ് അതിനെ പരിഹസിക്കുന്നത് കാണാം. യഥാർത്ഥത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വകയൊന്നും കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹം ഇതിനൊരു തലക്കെട്ട് കൊടുത്തു എന്നല്ലാതെ ഈ ആയത്തുകൾ അങ്ങനെ തന്നെ കിടക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിൽ ഈ ആയത്തുകളും ഈ ഹദീസുകളും അതുപോലെ തുറന്ന രൂപത്തിൽ കിടക്കുകയാണ്. ഇതിന് ഇതെല്ലാം വിശദീകരണമെങ്കിൽ, മറ്റെന്താണ് ഇതിന് വിശദീകരണമെങ്കിൽ അവർ പറയട്ടെ, ഇന്നതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് കിട്ടുകയില്ല, ഇതുകൊണ്ട് മറ്റു മഹാന്മാരോടും പ്രാർത്ഥിക്കാമെന്ന് കിട്ടും എന്നവർ തെളിവ് കൊണ്ടുവരട്ടെ. തെളിവ് എന്ന് പറയുന്നത് ഖുർആനിലും സുന്നത്തിൽ നിന്നും ആയിരിക്കണം. അതല്ലാതെ ഏതോ ഒരു മഹാൻ ഇന്ന കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതോ ഒരു പണ്ഡിതൻ ഇന്ന ബൈത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ദീനുൽ ഇസ്ലാമിൽ തെളിവല്ല. മാ ഖാല അല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതെന്ത്? അത് ഖുർആനിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിലുണ്ട്. സഹാബത്ത് ഇത് എങ്ങനെ മനസ്സിലാക്കി, ഈ പറയുന്ന തഫ്സീർ നിങ്ങൾ ഉണ്ടാക്കിയതാണ്, ആരാണ് നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ആയത്തുകളും ഈ ഹദീസുകളും ഇത് വ്യക്തമായ തൗഹീദ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. വ്യക്തമായ ദീനുൽ ഇസ്ലാം, അമ്പിയാക്കൾ കൊണ്ടുവന്ന ദീന് അദ്ദേഹം അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന് തുറന്നു വെക്കുകയാണ് ചെയ്തത്. അതല്ലാതെ അദ്ദേഹം ഒരുപാട് അഭിപ്രായങ്ങൾ എഴുതി കൂട്ടിയിട്ടില്ല, അദ്ദേഹം വാചകങ്ങൾ എഴുതി കൂട്ടിയിട്ടില്ല. നമുക്ക് മനസ്സിലാക്കിയാൽ കാണാൻ പറ്റും, അദ്ദേഹം ഒരു അധ്യായം കൊടുക്കും ആയത്ത് ഹദീസ്, അടുത്ത അധ്യായം കൊടുക്കും ആയത്ത് ഹദീസ്, അതിലേക്ക് വെളിച്ചം നൽകുന്ന എന്തെങ്കിലും ചെറിയൊരു വാക്കുകൾ അദ്ദേഹം നൽകി എന്നതല്ലാതെ അദ്ദേഹം ധാരാളമൊന്നും സ്വന്തം വകയിൽ നിന്ന് സംസാരിക്കുന്നത് നമുക്ക് കാണുകയില്ല. ഒന്നാമത്തെ അദ്ദേഹം കൊടുത്ത ഈ അധ്യായത്തിൽ കൊടുത്ത് നമുക്ക് വായിക്കാം. ഖാല റഹിമഹുല്ലാഹു തആല, ഷൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വാക്കാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറതിൻ അന വമൻ ഇത്തബഅനി സുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം കൊടുത്തിട്ടുള്ളത് സൂറത്തു യൂസുഫിൽ ആയത്താണ്. ഖുൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, നബിയെ താങ്കൾ പറയുക, ഹാദിഹി സബീലി, ഇതാകുന്നു എന്റെ സബീൽ, ഇതാകുന്നു എന്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, അലാ ബസീറതിൻ, വ്യക്തമായ ഉൾക്കാഴ്ചയോടുകൂടി ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വസുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, വമാ അന മിനൽ മുശ്രിഖീൻ, ഞാൻ ബഹുദൈവാരാധകരിൽ മുശ്രിക്കുകളിൽ പെട്ടവനല്ല എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കതിന്റെ ഓരോ ആയത്തിന്റെ ഭാഗങ്ങളും പരിശോധിക്കാം. എന്താണ് ആരംഭത്തിൽ പറഞ്ഞിട്ടുള്ളത്? ഖുൽ, നബിയെ പറയുക, ഹാദിഹി സബീലി, ഇതാകുന്നു എന്റെ മാർഗം എന്നുള്ളത്. പണ്ഡിതന്മാർ പല രൂപത്തിൽ ഈ സബീലിന്റെ അർത്ഥം ശരീകരിച്ചിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു ഹാദിഹി സബീലി എന്ന് പറഞ്ഞാൽ ഹാദിഹി ദൈനി, ഇതാണ് എന്റെ ദീൻ, ഇതാണ് എന്റെ മതം എന്ന് നബിയെ പറയുക. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഹാദിഹി ദഅവതി, ഇതാണ് എന്റെ ക്ഷണം, ദീനുൽ ഇസ്ലാമിലേക്കുള്ള ക്ഷണം ഇതാകുന്നു എന്ന് പറഞ്ഞു. വേറെ ചില ആളുകൾ പറഞ്ഞു ഹാദിഹി സുന്നതി, ഇതാകുന്നു എന്റെ ചര്യ, ഇതാകുന്നു എന്റെ മാർഗം എന്ന് പറഞ്ഞു. നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം സഹീഹാണെന്ന് മനസ്സിലായി, ഇതെല്ലാം ശരിയായ അർത്ഥമാണ്, ഇതെല്ലാം ഒന്നും പരസ്പരം വിരുദ്ധമായ അർത്ഥങ്ങളല്ല. വേറെ ചിലർ പറഞ്ഞു ഹാദിഹി മൻഹജി വത്വരീഖി, ഇതാകുന്നു എന്റെ പാത, എന്റെ മാർഗം ഇതാകുന്നു എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും. എല്ലാം ശരിയാണ്, കാരണം ഇതെല്ലാം ഒരേ അർത്ഥം തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരേ അർത്ഥത്തിന് വ്യത്യസ്ത വശങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ തന്നെയാണ് നമ്മുടെ ദീൻ എന്ന് പറയുന്നത്, അത് തന്നെയാണ് നമ്മുടെ യഥാർത്ഥ സഞ്ചരിക്കേണ്ട സിറാത്തുൽ മുസ്തഖീമിന്റെ പാത എന്ന് പറയുന്നത്, അത് തന്നെയാണ്. എല്ലാം ഒരേപോലെ ഒരേ അർത്ഥം തന്നെയാണ്, വ്യത്യസ്ത അർത്ഥങ്ങളല്ല. ഹാദിഹി സബീലി, ഇതാ ഞാനോ എന്റെ, ഇതാകുന്നു എന്റെ മാർഗം. ഏതാണ് ആ മാർഗം? ആ മാർഗം ഇതാ പറഞ്ഞിരുന്നു, അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ക്ഷണിക്കുന്നതാകുന്നു, അതാകുന്നു അവസ്ഥ, ഇതാണ് എന്റെ മാർഗം, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. ഇതാണ് ഇതിനു വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാവരും നിയോഗിക്കപ്പെട്ടത് ഈ ഒരൊറ്റ കാര്യത്തിലാണ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു തന്നത് ഷെയ്ഖ് റഹിമഹുള്ള കൊടുത്തിട്ടുണ്ട്, വലഖദ് ബഅസ്ന ഫി കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ഉമ്മത്തിലും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അനി അബ്ദുല്ലാഹ് വസ്തഹു, അള്ളാഹുവിനേക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക, അവന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും ഉപേക്ഷിക്കുക എന്ന കാര്യവുമായി എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചിട്ടുണ്ട് എന്നാണ്. അദ്ഉ ഇലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറയുകയാണ്, അദ്ഉ ഇലല്ലാഹ്, നോക്കൂ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ക്ഷണിക്കുന്നതിന്റെ ഫളായിക്കൊണ്ട്, ശ്രേഷ്ഠതയായിക്കൊണ്ട് ഈ ഒരൊറ്റ കാര്യം പോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള ഡ്യൂട്ടിയാണ്. നമ്മൾ ഒരാളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സയ്യിദുൽ ഖൽഖ്, സൃഷ്ടികളിലെ നേതാവായിട്ടുള്ള അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള പ്രവൃത്തി, അതാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. പണ്ഡിതന്മാർ പറയുന്നു, അതൊരു അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഒരാളെ ക്ഷണിക്കുക, ദീനിന്റെ കാര്യത്തിലേക്ക് ക്ഷണിക്കുക എന്നതിന് ഏറ്റവും ശ്രേഷ്ഠതയായിട്ട് അള്ളാഹു പറഞ്ഞ ഈ ഒരൊറ്റ കാര്യമാണ്. കാരണം പ്രവാചകൻ ചെയ്തൊരു കാര്യമാണിത്, അദ്ഉ ഇലല്ലാഹ്. അതല്ലാതെ ആളുകൾ പലപ്പോഴും അതൊരു ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പണിയായിട്ട് ആളുകൾക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അപകർഷതാബോധം, ഇങ്ങനെയുള്ള സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരാൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, അത് ഏത് രൂപത്തിലാകട്ടെ, എഴുതിക്കൊണ്ടാകട്ടെ, നാവ് കൊണ്ട് സംസാരിച്ചിട്ടാകട്ടെ, ആളുകൾക്ക് ഉപദേശം കൊടുത്തിട്ടാകട്ടെ, ഇതെല്ലാം അള്ളാഹുലേക്കുള്ള ക്ഷണമാണ്, അള്ളാഹുലേക്കുള്ള ക്ഷണമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ് എന്ന് നമുക്ക് ബോധ്യം വേണം. ആ പണിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഫളര് മനസ്സിലാക്കാൻ അത് മാത്രം തന്നെ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു ഡ്യൂട്ടി, അതെനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ നമ്മൾ അഭിമാനം കൊള്ളണം. അതിൽ നമുക്ക് അള്ളാഹുവിനോട് ശുക്രുണ്ടാകണം. അങ്ങനെ ചെയ്യാനുള്ള ഒരാളായി അള്ളാഹു എന്നെ തിരഞ്ഞെടുത്തല്ലോ. ഈ നാൽക്കാലികളെ പോലെ, കന്നുകാലികളെ പോലെ തിന്നും കുടിച്ചും അവനവന്റെ ദുനിയാവ് മാത്രം ആസ്വദിച്ചും ജീവിക്കുന്ന ആളുകൾ കൂട്ടത്തിൽ റബ്ബനെ പെടുത്തിയിട്ടില്ലല്ലോ. അള്ളാഹുവിനെ ക്ഷണിക്കാൻ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് അവസരം നൽകിയിട്ടുണ്ടല്ലോ എന്നുള്ള ഏറ്റവും വലിയൊരു അഭിമാനം നമുക്ക് ഉണ്ടാകേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിനെ ക്ഷണിക്കുന്നവനായിരുന്നു എന്ന് കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ല, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, ഒരുവനേക്കാൾ, ഒരു വാക്ക് പറഞ്ഞവനേക്കാളും ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ മറ്റാരുണ്ട്? എന്താണ് അവൻ പറഞ്ഞിട്ടുള്ളത്, എന്താണ് അവൻ ചെയ്തിട്ടുള്ളത്? ദഅ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ക്ഷണിച്ച. അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവനേക്കാളും നല്ല വാക്ക് പറഞ്ഞ ആരുമില്ല. നിങ്ങൾ ഒരുപാട് രൂപത്തിലുള്ള പ്രസംഗങ്ങൾ കേൾക്കാം, പല രൂപത്തിലുള്ള പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയയിലാകട്ടെ, നിങ്ങൾ നേരിട്ടാകട്ടെ കേൾക്കും, പല രൂപ ഉജ്ജ്വല പ്രഭാഷണങ്ങളായിരിക്കും, നമ്മളെ കാതിന് വളരെയധികം ആനന്ദം നൽകുന്ന കാര്യങ്ങളായിരിക്കും. അതിലേറ്റവും നല്ലത് എന്ന് പറയുന്നത് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നതാണ്. അള്ളാഹുലേക്ക് ഒരാൾ ദീനിലേക്ക് ക്ഷണിക്കുന്ന പ്രഭാഷണം, ദീനിലേക്ക് ക്ഷണിക്കുന്ന സംസാരം, അതിനേക്കാൾ നല്ല ഒരു സംസാരവുമില്ല. അതിനേക്കാൾ നല്ല ഒരു സംസാരവും ഒരാളും പറഞ്ഞിട്ടില്ല. അമ്പിയാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരാൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുക, നിങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, അത് മാത്രമേ നിങ്ങൾ അനുവാദമുള്ളൂ, അതിന് പുറമെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം വ്യക്തമായ ഉൽമാണ്, അതിക്രമമാണ്, ശിർക്കാണ് എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാളും നല്ല മറ്റൊരു വാക്കുമില്ല. ഈ ആയത്തിൽ പറയും, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. ഇഖ്ലാസ്, ഇത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ക്ഷണിക്കേണ്ടത് അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണ് ഒരാൾ, അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. അതല്ലാതെ സ്വന്തത്തിലേക്കല്ല, എന്നിലേക്ക്, ഞാൻ പറയുന്നത് കേൾക്കണം, അതല്ല, ഞാൻ പറയുന്ന കക്ഷി എന്താണോ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ പ്രമേയം എന്താണോ അത് നിങ്ങൾ അനുസരിക്കണം എന്നല്ല ഒരാൾ പറയുന്നത്. ഒരാൾ പറയുന്നത് അള്ളാഹു പറഞ്ഞത് നീ പഠിക്കണം, അള്ളാഹു പറഞ്ഞത് നീ മനസ്സിലാക്കണം, അത് നീ പ്രവർത്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം നീ മനസ്സിലാക്കണം, അത് നീ പ്രവർത്തിക്കണം എന്നാണ് ഒരാൾ ക്ഷണിക്കുന്നത്. അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുലേക്കാണ് ക്ഷണിക്കുന്നത്. അതിൽ ധാരാളം ദുആത്തുകൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാരായ ആളുകൾ, അവർ യഥാർത്ഥത്തിൽ നമുക്ക് അവരുടെ ദാവത്ത് കാണുമ്പോൾ വ്യക്തമായ സംശയമുണ്ട്, അവർ അള്ളാഹുലേക്കാണോ ക്ഷണിക്കുന്നത്, അതല്ല സ്വന്തത്തിലേക്കാണോ, അതല്ല സ്വന്തം പാർട്ടിയിലേക്കാണോ ക്ഷണിക്കുന്നത് എന്ന് തോന്നിപ്പോകും. എന്താണ് കാരണം? കാരണം ജനങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ മാത്രമേ അവർ തിരഞ്ഞെടുക്കുകയുള്ളൂ. അതവർ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതാകട്ടെ, അതല്ല അവർ പൊതുവേദികളിൽ പ്രസംഗിക്കുന്നതാകട്ടെ, ജനങ്ങൾക്ക് എന്താണോ താല്പര്യം അതുമാത്രം, എല്ലാവരും എല്ലാവരും കയ്യടി നേടിത്തരുന്ന കാര്യങ്ങൾ മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. തൗഹീദിനെ കുറിച്ചുള്ള സംസാരം ഉണ്ടാവുകയില്ല. കാരണം ഭൂരിഭാഗം ആളുകളും മുശ്രിക്കുകളാണ് ലോകത്തുള്ളത്. വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട അതല്ല ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവരിൽ തന്നെ ധാരാളം ആളുകൾ ശിർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അവരുടെ ഈ അവരുടെ ഒരു ലൈക്ക് ഇവന് കിട്ടുകയില്ല, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് ഇവന് കിട്ടുകയില്ല. ഇനി ബിദഅത്തുകളെ സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയും മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ബിദഅത്തുകൾ മറ്റും പറഞ്ഞു ഇസ്ലാമിനെ ഭിന്നിപ്പിക്കുന്നവരാണ്, ഇവന് യാതൊരു വിവരവുമില്ല, ഇവനെന്ത് സംസാരിക്കണമെന്ന് അറിയില്ല. അങ്ങനെ തൗഹീദിനെയും സുന്നത്തിനെയും കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ വളരെ മോശമായി പറയും. അപ്പൊ സ്വാഭാവികമായും ഇവൻ കാണുന്നത് എന്താണ്, ആളുകളെല്ലാം എന്നെ സ്വീകരിക്കണമെങ്കിൽ ഇങ്ങനെ നല്ല കാര്യങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന എന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കും. യഥാർത്ഥത്തിൽ ഇവർ ആരെയാണ് ഭയപ്പെടുന്നത്? അള്ളാഹു ഇഖ്ലാസോട് കൂടി ക്ഷണിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം ക്ഷണിക്കാൻ പറഞ്ഞ കാര്യത്തിലേക്കാണ് ക്ഷണിക്കേണ്ടത്. അത് മറ്റൊന്നും തന്നെ ആളുകളുടെ ഉറപ്പോ ആളുകളുടെ അവരുടെ എന്താ പറയുക അവരുടെ സപ്പോർട്ടോ ഇതൊന്നും അവൻ ഒരിക്കലും അതിന് കണക്കാക്കുകയില്ല. അല്ലെ, ആളുകൾ പലപ്പോഴും ജനങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുമാത്രം കൊടുക്കുക, അതല്ലാതെ തൗഹീദ് പറഞ്ഞു കൊടുക്കുക, സുന്നത്ത് പറഞ്ഞു കൊടുക്കുക, യഥാർത്ഥ രൂപത്തിൽ നമ്മൾ സഞ്ചരിക്കേണ്ട വഴി അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഇത് ആളുകൾ പരിഗണിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അത്തരക്കാരുടെ ദഅവത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് യഥാർത്ഥത്തിൽ അവർ അവരിലേക്കാണ് ക്ഷണിക്കുന്നത്. കാരണം അവർക്ക് കോട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ അവർ ഒഴിവാക്കും, ദീനിന് കോട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ അത് അവർക്ക് പ്രശ്നമേ അല്ല. ദീനിനെ ബാധിക്കുന്ന സമൂഹത്തിന് ദീനിന്റെ കാര്യങ്ങളിൽ ബാധിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ സംസാരിക്കുകയില്ല, അവരുടെ കാര്യം അവർ സേഫാക്കുക. അവരെല്ലാവരും എല്ലാവരും അനുസരിക്കപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളായി അവൻ തീരണം. അതിനുവേണ്ടി മാത്രം സംസാരിക്കുന്ന എത്ര എത്ര ആളുകൾ, ആളുകൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളെ കുറിച്ച്, സംഗീതത്തിനെ കുറിച്ച്, സിനിമകളെ കുറിച്ച് പോലും സംസാരിക്കുന്ന ആളുകൾ, അവർ പറയുന്ന തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന അത്തരത്തിലുള്ള ആളുകളുടെ കൂടെ നടക്കുന്നവരാണ് സംസാരിക്കുന്ന ആളുകൾ. ജനങ്ങളോട് നിങ്ങൾ ഇന്ന സിനിമ കണ്ടിട്ടുണ്ടോ, ഇന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇതൊക്കെയാണ്. കാരണം ആളുകൾ കൂടുതലും അങ്ങനെയുള്ളവരായിരിക്കും. അപ്പൊ അവരെ തൃപ്തിപ്പെടുത്തണം, അവരുടെ സപ്പോർട്ട് കിട്ടണം, അതിനുവേണ്ടി ആ രൂപത്തിലേക്ക് സംസാരിക്കുക. എന്നാൽ ഇവിടെ അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതല്ലാതെ എന്റെ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുക, എന്റെ കക്ഷിയിലേക്ക് ക്ഷണിക്കുക, ഞാൻ ഉണ്ടാക്കി വെച്ച വലയത്തിലേക്ക് ക്ഷണിക്കുക, അല്ല, ഇതിനല്ല നമ്മൾ ദഅവത്ത് നടത്തുന്നത്. കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് പറഞ്ഞു അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, അതിലേക്ക് ആളുകൾ ക്ഷണിക്കുക. അതിലേക്ക് ആളുകൾ വന്നാൽ അൽഹംദുലില്ല, ആളുകൾ വന്നിട്ടില്ലെങ്കിലും അൽഹംദുലില്ല, നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു. അതല്ലാതെ ആളുകൾ എന്നെ അനുസരിക്കണം, ആളുകൾ എന്റോടൊപ്പം ഉണ്ടാകണം എന്നതിനു വേണ്ടിയാകാൻ പാടില്ല. ധാരാളം ആളുകൾ അനുയായികളെ കിട്ടുക ഇതിനു വേണ്ടിയാകാൻ പാടില്ല. നമുക്ക് അതിന് അധ്യായം മനസ്സിലാക്കിയതാണ് ചില അമ്പിയാക്കൾ. അമ്പിയാക്കൾ ആരാണ്? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്സലായിട്ടുള്ള ആളുകൾ അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ്. അത് യാതൊരു സംശയവുമില്ല. അവരുടെ സ്വഭാവത്തിൽ ഒരു ന്യൂനത പോലും ഉണ്ടാവുകയില്ല. അത്രയും നല്ല സുന്ദരമായ ആളുകളായിരിക്കും അവർ. സംസാരത്തിലാകട്ടെ, അവരുടെ രീതിയിലാകട്ടെ, രീതിശാസ്ത്രത്തിലാകട്ടെ, എന്നിട്ട് അങ്ങനെയുള്ള അമ്പിയാക്കൾക്ക് ചില ആളുകൾക്ക് ദഅവത്ത് നടത്തി കിട്ടിയത് എത്രയാണ്? നമുക്ക് അതിന് അധ്യായത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ചില ആളുകൾക്ക് കിട്ടിയത് റഹ്താണ്, 3 to 9 വരെയുള്ള എണ്ണം. ചില ആളുകളെ കുറിച്ച് പറഞ്ഞ ഒരാൾ കൂടെ ഉണ്ട്, ചില ആളുടെ കൂടെ ആരുമില്ല. അതുകൊണ്ട് എത്ര ആളുണ്ടാകുന്നു എന്നതൊന്നും ഇതിന് കാരണമാക്കൂട. അപ്പൊ നമ്മളൊരു സ്ഥലത്ത് തൗഹീദ് സംസാരിക്കാൻ നമുക്കൊരു അവസരം കിട്ടി, അല്ലെ, നമ്മളൊരു ഉദാഹരണത്തിന് നമ്മളൊരു മസ്ജിദിൽ നമുക്കൊരു അവസരം കിട്ടി, അവിടെ ഒരു ഇമാമത്ത് നിൽക്കാൻ അവസരം കിട്ടി, അല്ലെങ്കിൽ ഖത്തീബായിട്ട് നമുക്ക് അവസരം കിട്ടി, നമ്മൾ തൗഹീദ് സംസാരിക്കുന്നു, അള്ളാഹുവിന്റെ ദീനിലുള്ള കാര്യങ്ങൾ അതുപോലെ സംസാരിക്കുന്നു, അവർക്ക് നമ്മളെ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് അവർക്ക് പറ്റുന്ന രൂപത്തിൽ സംസാരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ദൗത്യം. അവിടെ നിന്ന് നമ്മൾ ഒഴിവാക്കിയാലാകട്ടെ, നമ്മുടെ ജോലി ഒഴിവായാലാകട്ടെ, നമുക്ക് കിട്ടുന്ന ശമ്പളം ഇല്ലാതായാലാകട്ടെ, ഇതൊന്നും തന്നെ നമുക്ക് യാതൊരു രൂപത്തിൽ നമുക്ക് ബാധിക്കാൻ പാടില്ല. കാരണം ഈ ദഅവത്ത് എന്ന് പറയുന്നത് നമുക്ക് സമ്പാദിക്കാനുള്ള ഒരു മാർഗമോ നമുക്ക് തിന്നാനും കുടിക്കാനുള്ള ഒരവസരമായി കാണുകയോ അല്ല വേണ്ടത്. കാരണം അത് കാണുന്ന ആളുകളാണ്. കാരണം എന്റെ അവസരം നഷ്ടപ്പെട്ടു പോകും ഈ രൂപത്തിലേ ഇവിടെ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ഈ മസ്ജിദിൽ ഇങ്ങനെയുള്ള ഒരു കമ്മിറ്റിയാണ്, എല്ലാവരും ഉള്ള ടൗൺ കമ്മിറ്റിയാണ്, ഇവിടെ എല്ലാവരും വരും. അപ്പൊ ഞാൻ ഇങ്ങനെ രൂപത്തിൽ പൊതുവായിട്ട് ആ മുസ്ലിമീങ്ങളെ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ നന്മ ചെയ്യണം, സാമൂഹികമായി നമ്മൾ ഉണരണം, നമ്മുടെ യുവാക്കൾ ശക്തരാകണം, ആ രൂപത്തിലൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാൽ ഇതൊന്നും മോശമായ കാര്യങ്ങളെന്നല്ല, ചിലപ്പോൾ നന്മകൾ തന്നെയായിരിക്കും. ഇപ്പൊ മാതാപിതാക്കളുള്ള കടമകളാകട്ടെ, അയൽവാസികളുള്ള കടമകളാകട്ടെ, ഇതൊക്കെ അനിവാര്യമാണ്. പക്ഷെ തൗഹീദിനെ കുറിച്ച് യാതൊരു പരാമർശവും ഇല്ലാതെ ആളുകൾ ഷിർക്കിന് വേണ്ടി അടികൂടുന്ന സമയത്ത്, ഖബറിന് മുന്നിൽ സുജൂദിലേക്ക് വീഴാൻ പോകുന്ന സമയത്ത്, വ്യത്യസ്ത ത്വരീഖത്തുകൾ കൊണ്ടുവന്ന് അതിലേക്ക് ആളുകൾ ക്ഷണിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ കേവലം മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകൾ അവരുടെ സംസാരം കണ്ടാൽ നമുക്ക് തോന്നിപ്പോകുന്നതാണ്. അവർ ദാവത്തിൽ ആളുകൾ തന്നിൽ നിന്ന് അകരാൻ പാടില്ല, എപ്പോഴും ആളുകൾ തന്റെ കൂടെ ഉണ്ടാകണം. ഇത് യഥാർത്ഥത്തിൽ ഇഖ്ലാസിനെതിരാ. ഈ ആയത്തിൽ നിന്ന് വ്യക്തമായ സൂചനയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഖുൽ ഹാദിഹി സബീലി, നബിയെ പറയുക, അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ്. അപ്പൊ മാ ഖാല അല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവും റസൂലും എന്തു പറഞ്ഞു, ആദ്യം എന്തു പറയാൻ പറഞ്ഞു, അത് നമ്മൾ സംസാരിക്കുക. അത് എങ്ങനെ പറയണം, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അല്ല, ഒരു പ്രബോധകന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ജനങ്ങളോട് അങ്ങേയറ്റം വിനയമുള്ളവനായിരിക്കണം. ആളുകളുടെ മേലെ കുതിര കയറുന്ന രൂപത്തിലല്ല സംസാരിക്കേണ്ടത്, അങ്ങേയറ്റം കാരുണ്യത്തോടുകൂടി അവർ ഇത് അവർ സ്വീകരിക്കണം. അതല്ലാതെ നമ്മുടെ സ്വഭാവം കൊണ്ട് ആളുകൾ അകന്നു പോകാൻ പാടില്ല. ഞാൻ സത്യമാണ് പറയുന്നത് എന്നതുകൊണ്ട് ആളുകൾ സ്വീകരിച്ചോളൊന്നുമില്ല. ആളുകൾക്കത് മനസ്സിലാകുന്ന രൂപത്തിൽ, ഏറ്റവും എളുപ്പമാകുന്ന രൂപത്തിൽ, അവർ സ്വീകരിക്കാൻ ഉതകുന്ന രൂപത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മൾ അവർക്ക് സ്വതക്കകൾ കൊടുക്കുന്നതിനേക്കാളും, നമ്മൾ ഒരാളൊരു പാവപ്പെട്ട വ്യക്തിക്ക് സ്വതക്ക കൊടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുക, നമ്മൾ അങ്ങേറ്റം, അതിനേക്കാളും വിനയവും അതിനേക്കാളും താല്പര്യവും നമുക്ക് ഉണ്ടാവണം. കാരണം സ്വതക്ക കൊടുത്താൽ അവൻ ദുനിയാവിൽ അത് ഭക്ഷിച്ചു തീരും. ഇത് അവന്റെ ആഹ്ലാദത്തെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ അത് സ്വീകരിക്കണം. ഞാൻ പറയുന്ന കാര്യം ആളുകൾ സ്വീകരിക്കണം എന്ന ആത്മാർത്ഥമായിട്ടുള്ള, അതിനു വേണ്ടിയിട്ടുള്ള ദുആയും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ആ ദാവത്തിൽ ഉണ്ടാകണം. ഒരു ദാഇക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അദ്ഉ ഇലല്ലാഹ് അലാ ബസീറ, രണ്ടാമത്തെ കാര്യം അലാ ബസീറ. അപ്പൊ ഒന്നാമത് പറഞ്ഞ അദ്ഉ ഇലല്ലാഹ്, ഇഖ്ലാസ് ആണ് അവിടെ മനസ്സിലാക്കി തരുന്നത്, അള്ളാഹുലേക്ക് ആശംസിക്കണം. രണ്ടാമത്തത് അലാ ബസീറ, ബസീറത്തോടുകൂടി എന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൂടിയാൽ നമ്മുടെ അമൽ സ്വീകരിക്കപ്പെടാനുള്ള അതിന്റെ അടിസ്ഥാനപരമായ നിബന്ധനകളാണ് വേണ്ടത്. ഇഖ്ലാസും രണ്ടാമത്തെ മുതാബഅത്ത്, അലാ ബസീറ, ഏതെങ്കിലും മാർഗത്തിലല്ല, അലാ ബസീറ. പണ്ഡിതന്മാർ പറഞ്ഞു, അലാ ഇൽമിൻ യഖീൻ, നല്ല ദൃഢമായിട്ടുള്ള ഇൽമോടുകൂടിയാണ് ക്ഷണിക്കേണ്ടത്. നമുക്ക് തോന്നുന്ന പോലെ ക്ഷണിച്ചാലും പോരാ, ബസീറത്ത് ഉണ്ടായിരിക്കും. എന്താണ് ബസീർ എന്ന് പറഞ്ഞാൽ, ഇൽമെന്ന് പറയാത്ത ബസീർ എന്ന് ബസീറ ഇൽമിനേക്കാളും ഒന്നുകൂടി ഉയർന്ന പടിയാണ്. ബസർ എന്ന് പറഞ്ഞാൽ കാഴ്ച എന്നാണ് അർത്ഥം, ഉൾക്കാഴ്ച എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതോ അതിന് വരും വരായികളെ കുറിച്ചിട്ട് കൃത്യമായ ധാരണ ഉണ്ടാകണം. ദാവത്ത് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് കിതാബ് നോക്കി അതങ്ങനെ വായിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ആളുകൾക്ക് ഒന്നും തിരിയാതെ പറഞ്ഞു കൊടുത്താൽ പോരാ, പറയുന്ന ആളുകളെ കുറിച്ച് അറിയണം. ഇത് പറഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാവുക എന്നതിനെ കുറിച്ച് അറിഞ്ഞ്, ഇതെങ്ങനെ പറയണം, ഈ സാഹചര്യത്തിൽ ഇതെങ്ങനെ സംസാരിക്കണം, ഇതിനെ കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടാകണം ആ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക്. നമുക്ക് എന്തെങ്കിലും രൂപത്തിൽ തോന്നിയതുപോലെ അങ്ങനെ നേരെ സംസാരിക്കുക എന്നുള്ളതല്ല, ബസീറത്ത് എൽമുണ്ടാകണം, അതിനെ കുറിച്ചൊരു ഉൾക്കാഴ്ച ഉണ്ടാകണം. അദ്ഉ ഇലല്ലാഹ് ബിഇൽമി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഇൽമ് എന്താണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പുതിയൊരു ഇൽമ് തേടി പോകേണ്ട ആവശ്യമില്ല. ബസീറത്തിന് പുതിയ എന്തെങ്കിലും ടെക്നോളജി നോക്കി പോകേണ്ട ആവശ്യമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് പരിശോധിച്ചാൽ മതി. അവിടുന്ന് എങ്ങനെയാണ് മക്കാ കാലഘട്ടത്തിൽ ദഅവത്ത് നടത്തിയത്, അവിടുന്ന് എങ്ങനെയാണ് മദീനയിലെത്തിയപ്പോൾ ദഅവത്ത് നടത്തിയത്, വ്യത്യസ്ത സമൂഹത്തിലേക്ക് ദഅവത്തിന് പറഞ്ഞയക്കുന്ന സമയത്ത് നമുക്ക് വരാനുള്ള ഹദീസുകളുണ്ട്, എന്താണ് അവരോട് പറഞ്ഞിട്ടുള്ളത്, എങ്ങനെ ദഅവത്ത് നടത്തണം, അത് കൃത്യമായി നമ്മൾ അത് കൃത്യമായി പിൻപറ്റിയാൽ അത് തന്നെ മതിയായതാണ്. അല ബസീറ കൃത്യമായ യക്കീനോടുകൂടി. അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും. പണ്ഡിതന്മാർ ഈ ആയത്തിൽ രണ്ട് രൂപത്തിൽ വഖ്ഫുണ്ട് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ ആയത്തിൽ നിർത്തുന്ന രൂപം ഒന്ന് ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് എന്നൊരു വഖ്ഫ്, നബിയെ പറയുക ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു എന്നൊരു വാക്ക്, എന്നൊരു ആശയം പൂർണ്ണമായിട്ടുള്ള ഒരു വാക്ക്. രണ്ടാമത്തത് അലാ ബസീറത്തിൽ അനവമനിത്തബഅനി, ഞാൻ എന്നെ പിൻപറ്റിയ ആളുകളും വ്യക്തമായ ബസീറത്തിലാകുന്നു, ഉൾക്കാഴ്ചയോടുകൂടിയാകുന്നു എന്നുള്ള രണ്ടാമതൊരു വാക്ക്. ഇനി അങ്ങനെ അല്ല എങ്കിൽ വേറൊരു വഖ്ഫുണ്ട്, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറ, അദ്ഉ ഇലല്ലാഹ് അലാ ബസീറ, ബസീറത്തിലാണ് ഞാൻ അള്ളാഹുവിനെ ദീനിലേക്ക് ക്ഷണിക്കുന്നത് എന്ന രൂപത്തിൽ. രണ്ടായാലും അർത്ഥത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, അർത്ഥത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഓതുന്ന സമയത്ത് ഖുർആനിൽ നിന്ന് വഖഫ് കാണാൻ പറ്റും. ചില മുസാഫുകളിൽ നിർത്തേണ്ട സ്ഥലം ഒന്നായിരിക്കും, വേറെ മുസാഫിൽ ഒന്നായിരിക്കും. അതായത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് വഖഫ്. എവിടെയാണ് വരിക, ഈ അർത്ഥം ഇങ്ങനെ ഇവിടെ നിർത്താനാണോ അതല്ല ഇപ്പുറത്ത് നിർത്താനാണോ എന്നുള്ളത്, അത് ഖുർആനിൽ പരസ്പര വൈവിധ്യങ്ങളൊന്നും അതുകൊണ്ട് വരികയില്ല, മറിച്ച് അതിന്റെ ആശയവ്യാപ്തി മാത്രമേ അത് മനസ്സിലാക്കി തരികയുള്ളൂ. അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും എന്നാണ്. അപ്പൊ നേരത്തെ അദ്ഉ ഇലല്ലാഹ് എന്നുള്ളതിൽ ഞാൻ ക്ഷണിക്കുന്നു എന്നുണ്ട്, എന്നിട്ട് വീണ്ടും അന എന്ന് പറഞ്ഞത് പണ്ഡിതന്മാർ പറയുന്നത് തൗക്കീദ്, ഒന്നുകൂടി ഉറപ്പിച്ച് പറയുക, ഞാൻ ക്ഷണിക്കുന്നു, ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും, അത് തന്നെയാണ് എന്റെ മാർഗം, ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും ഉണ്ടാകേണ്ടത് അത് തന്നെയാണ് എന്ന് ഒന്നുകൂടി മനസ്സിലാക്കി തരാനാണ് അത് കൃത്യമായി ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റേണ്ടതുണ്ട്. നമ്മുടെ ദഅവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. നമുക്ക് തോന്നുന്ന രൂപത്തിൽ ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മാർഗമാണോ കാണിച്ചു തന്നിട്ടുള്ളത് അതേ മാർഗത്തിൽ നമ്മൾ ചെയ്യുക. വസുബ്ഹാനല്ലാഹ് എന്നിട്ട് നമ്മൾ പറയുന്നു സുബ്ഹാനല്ലാഹ്. എന്താണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്? നമ്മൾ ദിക്റുകളിൽ ധാരാളം പറയാറുണ്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നമുക്ക് രാവിലെ ചൊല്ലാനുള്ള ദിക്റുകളിലുണ്ട് 100 തവണ സുബ്ഹാനല്ലാഹി ബിഹംദിഹി 100 തവണ ചൊല്ലാറുണ്ട്. നമ്മൾ റുക്കുഇൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് പറയാറുണ്ട്. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ ആലാ എന്ന് പറയാറുണ്ട്. ധാരാളം ദിക്റുകളിൽ ദുആഉൽ ഇസ്തിഫ്താഹിൽ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന എന്ന് നമ്മൾ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് തബാറക ഇസ്മുക വതആല ജദ്ദ്. അതുപോലെ റുക്കുഇൽ സുജൂദിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫൂർ. അവിടെയൊക്കെ നമ്മൾ സുബ്ഹാന എന്ന് പറയാറുണ്ട്. എന്താണ് സുബ്ഹാൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായിരിക്കുന്നു. സുബ്ഹാനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധനായിരിക്കുന്നു. ഈ ആയത്തിൽ പറയുന്നത് ഞാൻ ബസീറത്തോടുകൂടിയല്ല ദഅവത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ എന്റെ വിവരക്കേടുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് അള്ളാഹു അതിൽ നിന്നെല്ലാം പരിശുദ്ധനാണ്. അള്ളാഹുവിന്റെ ദീനിൽ അങ്ങനെ എന്നെ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും അള്ളാഹുവിന്റെ ദീനിലില്ല. അള്ളാഹുവിന്റെ ദീനും അള്ളാഹു സുബ്ഹാനഹു വതആലയും ഇതിൽ നിന്നെല്ലാം സുരക്ഷിതമാണ്. അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധനാണ്. നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ട കാര്യം നമ്മൾ റുക്കുഇൽ സുജൂദിലൊക്കെ പറയുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനും പരിശുദ്ധനാണ്. ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അവർ ശിർക്ക് ചെയ്യുന്നതിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധനാണ്. അവർ അള്ളാഹുവിനെ പോലെ അവൻ അവന്റെ അടിമകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പോലെ അവർ കാണുകയും അങ്ങനെ ദുആ ചെയ്യുകയും ചെയ്തു. അള്ളാഹുവിന് പുത്രനുണ്ടെന്ന് വാദിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പെൺമക്കൾ ആയി മലക്കുകൾ ഉണ്ട് എന്ന് വാദിക്കുന്നു. അങ്ങനെ ധാരാളം പേഴ്സ വിശ്വാസം അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുണ്ട്. അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനല്ലാഹ് അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹു ഏറ്റവും പൂർണനായ ഒരുവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് യാതൊരു ന്യൂനതയും ഇല്ല. അവന്റെ അസ്മാകളില്ല, നാമങ്ങളില്ല, വിശേഷണങ്ങളില്ല, അവന്റെ ദാത്തിലില്ല, അവന്റെ അസ്തിത്വത്തിലില്ല, ഒന്നിലും തന്നെ യാതൊരു കുറവും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ ഇല്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പെട്ടതല്ല. ഇത് ദഅവത്തിന്റെ ഒരു ഭാഗത്തിൽ പെട്ടതാണ്. ഞാൻ ശിർക്കുമായി യാതൊരു ബന്ധവുമില്ല. കാരണം ആ അദ്ഉ ഇലല്ലാഹ് എന്ന് പറയുന്നത് തൗഹീദിലേക്കുള്ള ക്ഷണമാണ്. ഒന്നുകൂടി മനസ്സിലാക്കി തരികയാണ്. അവസാനം പറയുന്നു വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളുമായി യാതൊരു ബന്ധവുമില്ല, അവരുടെ കൂട്ടത്തിൽ ഞാൻ പെടുന്നില്ല, അവരുടെ വിശ്വാസം എനിക്കില്ല, അവരുടെ ആചാരങ്ങൾ എനിക്കില്ല, ഞാൻ അതിൽ നിന്നെല്ലാം ദൂരെയായിരിക്കും. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല. അപ്പൊ ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവ മആലിമു ദഅവത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ സവിശേഷതകൾ, അതിലുണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? അദ്ദഅവത്തു ഇലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രഥമമായത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന്റെ പ്രത്യേകത. ഒന്ന്, അതിൽ ഏറ്റവും പ്രഥമമായത് ഒന്നാമതായിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഹീദിലേക്ക് ക്ഷണിക്കുക. രണ്ട്, വാൻ തഖൂന ദഅവത്തു അലാ ബസീറ, ആ ക്ഷണിക്കുന്നത് ബസീറത്തോടു കൂടി ആയിരിക്കണം, യഥാർത്ഥ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. മൂന്നാമത്തത് വഅലാ തൻസീഹില്ലാഹി സുബ്ഹാനഹു വതആല അമ്മാ ലാ യലീഖ്, അള്ളാഹുവിനെ ഇല്ലാത്ത കാര്യങ്ങൾ, അള്ളാഹുവിന് യോജിക്കാത്ത കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞത്. നാല്, വഅലാ ബറാഅത്തി മിനശ് ശിർക്കി വൽ അഹ്ലി, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും നമ്മൾ ബന്ധവിച്ഛേദനം അറിയിച്ചുകൊണ്ടാണ്. അവരോട് യാതൊരു താല്പര്യവുമില്ല, അവരോട് നമുക്ക് യാതൊരു കൂറുമില്ല. ഈ ദഅവത്ത് നമ്മൾ അത് വേറിട്ട് നിന്നുകൊണ്ട് അവരെ ക്ഷണിക്കുക, അതല്ലാതെ അവരെല്ലാവരും കൂടി നമ്മൾ ഒറ്റക്കക്ഷിയാണ് അല്ല. അതൊരിക്കലും ഇസ്ലാമിക ദഅവത്തിൽ പെട്ടതല്ല. ഇതാണ് ഒന്നാമത്തെ ഈ ആയത്തിൽ കൊടുത്തിട്ടുള്ളത്. ശേഷം രണ്ട് ഹദീസുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഹദീസ് ഖാല റഹിമഹുല്ലാഹ് ഷൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയുന്നു അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഇബ്നു അബ്ബാസ് എന്ന് പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവന്റെ മകനാണ്, ഉപ്പയുടെ സഹോദരന്റെ മകനാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇൽമു പഠിക്കാൻ ആരംഭിച്ച്, ദീന് പഠിക്കാൻ ആരംഭിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ലഭിക്കുകയും ചെയ്തിട്ടുള്ള മഹാനായ മുഫസ്സിറ, ഖുർആനിന്റെ വ്യാഖ്യാനം പൂർണ്ണമായി അത് പഠിക്കുകയും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള വളരെ ശ്രേഷ്ഠതയുള്ള സഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ബഅസ മുആദൻ ഇലൽ യമനി فقال له معاذ رضي الله عنه معاذ بن جبل رضي الله عنه يمن ليك عايشة سميت نبي صلى الله عليه وسلم معاذ نور برن معاذ يمن ليك دعوتنا وندي بويتون سميت نبي صلى الله عليه وسلم معاذ نور برن എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് ആരംഭിക്കുകയാണ്. നമുക്കതിന്റെ വഴിയെ വഴി ഓരോ ഭാഗങ്ങളായിട്ട് വായിച്ചു പോകാം. ഈ ഹദീസ് ബുഖാരിയും മുസ്ലിമും എല്ലാം ഉള്ള ഹദീസാണ്. ബുഖാരിയും മുസ്ലിമും എല്ലാം ഈ ഹദീസ് സഹീഹായിട്ട് കൊടുത്തിട്ടുള്ള ഹദീസാണ്. ഈ കാര്യം മുആദ് യമനിലേക്ക് നിയോഗിക്കപ്പെടുന്നത് എപ്പോഴാണ് എന്നുള്ളത് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞത് ഹിജ്റ 8-ലാണ്, മറ്റു ചിലർ പറഞ്ഞു 9-ലാണ്, വേറെ ചിലർ പറഞ്ഞു ഹിജ്റ 10-ലാണ്. അധിക ഉലമാക്കും അത് ശരിവെക്കുന്നത് ഹിജ്റ 10-ലാണ് എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ ഒരു വർഷം മുമ്പ് മദീനയിലെത്തി. ഹിജ്റ പോലെ 10 വർഷമായി. അപ്പൊ ഹിജ്റ 10-ാം വർഷമാണ് മുആദിന് അഥവാ ഇസ്ലാം എല്ലായിടത്തും പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് വേണ്ടി സഹാബത്തിൽപ്പെട്ട നല്ല ഇൽമും പക്വതയും ഒക്കെ ഉള്ള അതിന് പ്രാപ്തിയുള്ള ആളുകളെ അവരെ പറഞ്ഞയക്കുകയാണ് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക്. അങ്ങനെ യമനിലേക്ക് നിയോഗിക്കപ്പെട്ട രണ്ടുപേരുണ്ടായിരുന്നു. യമൻ സൗദി അറേബ്യയുടെ ബോർഡർ പങ്കിടുന്ന ഇന്നത്തെ ഒരു രാജ്യമാണ് യമൻ എന്ന് പറയുന്നത്. അന്ന് തന്നെ അതിന്റെ പേര് യമൻ എന്ന് തന്നെയാണ്. അൽ മംലക്കത്തുൽ അറബിയ സൗദിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അങ്ങനെ തന്നെ അത് സൗദ് ഭരണകൂടത്തിന്റെ പേരിലേക്ക് ചേർത്തിട്ടുള്ളതാണ്. അപ്പൊ മറ്റു പല രാജ്യങ്ങളും അന്ന് അതേ പേരിലുള്ളതല്ല. യമൻ എന്നുള്ളത് അന്ന് തൊട്ട് തന്നെ, ഈ ഹദീസിൽ യമൻ എന്നുള്ള പേരുണ്ട്, അന്ന് തൊട്ട് തന്നെ അതേ പേരിൽ അറിയപ്പെടുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ആ രാജ്യത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ആളുകൾ അയച്ചിട്ടുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ മൂസ അൽ അശ്ഹരി റളിയല്ലാഹു അൻഹു. ഈ രണ്ടുപേരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് വേണ്ടി യമനിലേക്ക് അയച്ചിട്ടുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു അയച്ചിട്ടുള്ളത് യമനിന്റെ നോർത്ത് ഭാഗത്ത് സൻആ ഇന്ന് യമനിലെ ക്യാപിറ്റലാണ്. അന്നും ആ പേരുണ്ട്, മറ്റു ഹദീസുകളിൽ സൻആ എന്നുള്ള പേരുണ്ട്. ഇന്നത്തെ ക്യാപിറ്റലാണ് സന എന്നാണ് ഇംഗ്ലീഷിൽ കാണുകയുള്ളൂ, അറബിയിൽ സൻആ എന്നാണ് അതിന്റെ വാക്ക്. അപ്പോ സൻഹയിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹുവിനെ അയച്ചിട്ടുള്ളത്. അബൂ മൂസ അൽ അശ്ഹരി റളിയല്ലാഹു അൻഹുവിനെ യമന്റെ തെക്ക് ഭാഗത്ത് സൗത്തിൽ അദനിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടുണ്ടായിരുന്നത്. രണ്ട് പ്രവിശ്യകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ദാഇയായിട്ട് ഖാദിയായിട്ട് അവിടുത്തെ ഭരണമൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ഈ രണ്ട് സഹാബിമാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നമുക്കൊരു പാഠമുണ്ട്. അവിടുന്ന് ദഅവത്തിന് അയക്കുന്നത് ദീനും ഇൽമൊക്കെയുള്ള ആളുകളെയാണ്. അതല്ലാതെ കേവലം സംസാരിക്കാനുള്ള കഴിവ് മാത്രം പോരെ, ദഅവത്തിന് സഹാബത്തിൽ തന്നെ നല്ല കൂവത്തുള്ള നല്ല ഇൽമുള്ള ആളുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിനും അങ്ങനെ ഭരണത്തിനും ഒക്കെ പറഞ്ഞയക്കുന്നത്. വിവരമില്ലാത്ത ആളുകളെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വളരെയധികം ശ്രേഷ്ഠതയുള്ള സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ മുആദ് ഇന്നി അഹബ്ബുക, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹാബിയാണ്. നാളെ ഖിയാമത്ത് നാളിൽ ഉലമാക്കളുടെ അഥവാ പണ്ഡിതന്മാരുടെ നേതാവായിട്ട് ഉയർത്തി നിൽക്കപ്പെടുന്ന ആളാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ശ്രേഷ്ഠതയേറിയ രണ്ട് സഹാബിയാണ് അബൂ മൂസ അൽ അശ്ഹരിയും അതുപോലെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. രണ്ടുപേരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയക്കാൻ, പിന്നീട് മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം മാത്രമാണ് മദീനയിലേക്ക് തിരിച്ചെത്തുന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയത്ത് മദീനയിലില്ല. അദ്ദേഹം തിരിച്ചെത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം മാത്രമാണ്. അദ്ദേഹം അവിടെ ദഅവത്തിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ആ മുആദിനോടാണ്, വളരെയധികം ഇൽമുള്ള അറിവുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബത്തിൽപ്പെട്ട മുആദിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. മറ്റു പല ഹദീസുകളിലും ഈ ദഅവത്തിന് പോകുന്ന സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഉപദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് ബഷീറ വലാ തുനഫിറ, രണ്ടുപേരോട് പറഞ്ഞു ബഷീറ, നിങ്ങൾ രണ്ടുപേരും സന്തോഷവാർത്ത അറിയിക്കണം, ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം. ആളുകൾ അകറ്റുന്ന രൂപത്തിലുള്ള പരിപാടികൾ, അങ്ങനത്തെ സംസാരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. വഹ്സിറ വലാ തുഅസ്സിറ, നിങ്ങൾ എളുപ്പമായി കൊടുക്കണം, എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ ദീനില് പറഞ്ഞു കൊടുക്കണം. വലാ തുഅസ്സിറ, അവർക്ക് പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. വതുതാവിഅ വലാ തഖ്തലിഫ, അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രവർത്തിക്കണം, എതിരാകാൻ പാടില്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇതിന്റെ അർത്ഥം ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് ഷിർക്കാണ് താല്പര്യമെങ്കിൽ ഷിർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ബിദ്അത്താണ് താല്പര്യമെങ്കിൽ അതിനോടൊപ്പം കൂടി കൊടുക്കുക എന്നതൊന്നുമല്ല. മറിച്ച് ദീനിൽ തന്നെ നമുക്ക് എളുപ്പമുള്ളതും അതിനുശേഷം പഠിക്കേണ്ടതും ഒക്കെ കാര്യങ്ങളുണ്ട്. ആളുകൾ അകറ്റുന്ന രൂപത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യം ആദ്യം കൊണ്ടുപോയി പഠിപ്പിക്കാൻ പാടില്ല. അവർക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവർക്ക് ചില സ്ഥലങ്ങളിലേക്ക് ദഅവത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ ചില മദ്ഹബുകളായിരിക്കും അവർ പിന്തുടരുന്നുണ്ടാകുക, കർമ്മശാസ്ത്രത്തിലൊക്കെ. അപ്പൊ അവർക്ക് അതിൽ യോജിക്കാൻ പറ്റുന്ന മേഖലകൾ നമുക്കുണ്ടാകും. അപ്പൊ അതിൽ സാധിക്കുന്നത്ര യോജിക്കണം, അവരോട് സാധിക്കുന്നത്ര കാര്യങ്ങൾ യോജിച്ച് തൗഹീദിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആദ്യം തന്നെ നമ്മൾ പോയി ഒരു സ്ഥലത്ത് പോയി അവിടെ നമ്മൾ കാണുന്നു ഷിർക്ക് ചെയ്യുന്നുണ്ട് ആളുകള്, ആ രൂപത്തിൽ കാര്യങ്ങളുണ്ട്. നിസ്കാരത്തിന് ശേഷം ഒരു കൂട്ടപ്രാർത്ഥന കണ്ടു, കൂട്ടപ്രാർത്ഥന വിദഗ്ധാണ് യാതൊരു സംശയവുമില്ല, പക്ഷെ അവിടെ ഷിർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവരോട് ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് ഇതല്ല, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം വേറെയുണ്ട്. അതല്ലെങ്കിൽ ചില ആളുകൾ ചെയ്യുന്നത് പോലെ റമദാൻ മാസത്തിയാല് അവിടെ തറാവീഹ് 23 നിസ്കരിക്കുന്നുണ്ട്, ഈ ആളുകൾ ഷിർക്കിൽ മുങ്ങി കുളിച്ചിട്ടുണ്ടാവും. അപ്പൊ ആദ്യം ഇവരോട് തറാവീഹ് 23 ഇത് വലിയ തെറ്റാണ്, പ്രശ്നമാണ്, നിങ്ങളുടെ പള്ളിയിൽ സ്ത്രീകൾക്ക് സൗകര്യമില്ല, അത് ഭയങ്കര പ്രശ്നമാണ്, ഇതെല്ലാം ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. തറാവീഹ് 23 നിസ്കരിക്കുക നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്, അതിൽ യാതൊരു തെറ്റുമില്ല. അത് ചില സഹാബത്ത് തന്നെ നിസ്കരിച്ചതായി തെളിവുണ്ട്. അത് ഏറ്റവും അഫ്സൽ 11 അതിൽ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. മക്കയിലും മദീനയിലൊക്കെ നമ്മൾ കാണുന്ന എണ്ണം അത് യാതൊരു കുഴപ്പവുമില്ലാത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്, അഫ്സൽ 11 പല പണ്ഡിതന്മാരും പറഞ്ഞു. സ്ത്രീകളുടെ വിഷയം അതൊക്കെ നമുക്ക് അതിന്റെ തൗഹീദിന്റെയും ഈ ബിദഅത്തിന്റെ ഒക്കെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ വളരെ വിശാലമായ കാര്യങ്ങളേ ഉള്ളൂ. ഇവർ ഈ ഷിർക്കിൽ തന്നെ നിലനിന്നുകൊണ്ട് ദീനിൽ നിന്നും അവർ പുറത്തെത്തുന്ന രൂപത്തിലുള്ള പല ബിദഅത്തിന്റെ വിശ്വാസങ്ങളും അവർ വെച്ചു പുലർത്തിക്കൊണ്ട് ഈ ഒരു കാര്യമൊന്നും നന്നാക്കിക്കൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പൊ അവർക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ അത് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചില പണ്ഡിതന്മാർ ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഞാൻ അവരടുത്ത് സുബഹിക്ക് നിസ്കരിക്കാൻ പോയാൽ അവിടെ കുനൂത്ത് ഉണ്ടെങ്കിൽ ഞാൻ ആ കുനൂത്ത് അവരോടൊപ്പം ചൊല്ലുമെന്നാണ്. അത് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്. ഇങ്ങനെ കുനൂത്ത് പുറകിൽ നിന്നാൽ കുനൂത്ത് വിദഗ്ധാണെന്നത് യാതൊരു സംശയവുമില്ല, കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷെ ചില പണ്ഡിതന്മാർ ഒരു ഹദീസ് സഹീഹാണെന്നുള്ള നിലക്ക് ഇമാം ഷാഫി റഹിമഹുള്ള പോലുള്ള പണ്ഡിതന്മാർ അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഒരാൾ സുന്നത്താണെന്നുള്ള ധരിച്ചുകൊണ്ട് അത് ചൊല്ലിയാൽ അയാൾ നമ്മൾ ഉടൻ തന്നെ വിദഗ്ധകാരനാണ് എന്ന് പറയേണ്ടതില്ല. ഇനി ഞാൻ പറഞ്ഞതുപോലെ അവരുടെ പിന്നിൽ നിന്നാൽ കൈകൾ ഉയർത്തണമോ അതല്ല കൈ താഴ്ത്തിയിടണമോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ സലഫി ഉലമാക്കൾക്കിടയിൽ തന്നെ ആ വിഷയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം കാണാം. അപ്പൊ ആദ്യം തന്നെ അവരെ ദൃക്കങ്ങളും സുബിക്കുനൂത്തുണ്ട് എന്നല്ല, അതുകൊണ്ട് ഞാൻ ഈ പള്ളിയിൽ വരികയും നാട്ടിലെത്തി അവിടെ വേറൊരു മസ്ജിദില്ല, നമുക്ക് അവിടെ അവർ തൗഹീദിലാണെങ്കിൽ അത് അൽഹംദുലില്ല. മറ്റ് ബിദഅത്തിന്റെ കാര്യങ്ങൾ, ബിദഅത്തിന്റെ അപകടങ്ങൾ അത് ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ബിദഅത്ത് ചെയ്താലുള്ള അവസ്ഥകൾ ഇന്നതാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖുതുബകളിൽ ആക്ഷേപിച്ചിട്ടുള്ളതാണ്, എല്ലാ ഖുതുബകളും അവിടുന്ന് പറയാറുണ്ട്. അന്നൊരു ബിദഅത്ത് പോലും നിലനിൽപ്പില്ല, എന്നിട്ടും അതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ അവിടുന്ന് എല്ലാ ഖുതുബകളിലും അമ്മാ ബഅദ് ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദഅ എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. പുതുതായി ദീനിൽ പ്രതിഫലം ആഗ്രഹിച്ച് ആളുകൾ ഉണ്ടാക്കുന്നതെല്ലാം ബിദഅത്താണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് അതിന്റെ അസ്ലികൾ മനസ്സിലാക്കി കൊടുക്കണം, എന്നിട്ടാണ് നമ്മൾ അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നത് ഇത് സുന്നത്തിൽ ഇത് ഹദീസിലുണ്ടോ, നമ്മൾ പ്രവർത്തനം ചെയ്യുമ്പോൾ അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പൊ ഇത് ഹദീസിലില്ല, അപ്പൊ നമുക്കത് ഒഴിവാക്കാണ് നല്ലത് എന്ന രൂപത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതാണ് ഇതിന്റെ കർത്തം. ബഷിറ വല തുനഫറ, നമ്മളവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, അത് അകറ്റാൻ പാടില്ല. വയസ്സിറ വല തുഅസ്സിറ, അവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുക, ഞെരുക്കം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല പോലെയുള്ള കാര്യങ്ങൾ. ഇത് മുആദ് റളിയല്ലാഹു അൻഹു നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് പോകുമ്പോൾ കൊടുത്ത വസിയത്തിൽപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വസിയത്താണ് ഈ ഒരു ഹദീസിലും ഉള്ളത്. ഈ ഹദീസിലുള്ള വസിയത്ത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക തതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, നീ ഇപ്പോ ദഅവത്തിനായി പോകുന്നത് ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകളുടെ അടുക്കലേക്കാണ്. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ആരാണ്? വേദക്കാരൻ എന്ന് പറയുന്ന യഹൂദ നസ്രാണികൾ, യഹൂദികളും നസ്രാണികളും. യമനിൽ പ്രധാനമായും ഉണ്ടായിരുന്ന രണ്ട് ദീനുകൾ അന്ന് അതായിരുന്നു, ഇന്ന് അങ്ങനെ അല്ല, ഇന്ന് ഒരു മുസ്ലിം രാജ്യമാണത്. അന്ന് നബിസ്ലമയുടെ കാലഘട്ടത്തിൽ മുഹമ്മദ് റളിയല്ലാഹു അൻഹു ദഅവത്തിന് അയക്കുന്ന കാലഘട്ടത്തിൽ അവിടെ യഹൂദികളും നസ്രാണികളുമാണ് ഉണ്ടായിരുന്നത്. യഹൂദികൾ ഒരു രാജാവ് ഉണ്ടായിരുന്നു, തുബ്ബ അസ്ഗർ എന്നറിയുന്ന ഒരു രാജാവ് എന്നറിയപ്പെടുന്നത്. അയാളിലൂടെയാണ് യഹൂദമതം യമനിലേക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അബ്സീനിയക്കാർ, അബ്സീനിയൻ ധാരാളം നസ്രാണികൾ ഉണ്ടായിരുന്നു, പറയാൻ അജാഷി. അപ്പൊ അബ്സീനിയക്ക് യമനുമായി ഇന്നും വലിയ ബന്ധമുള്ള ഒരു രാജ്യമാണ്. അപ്പൊ അബ്സീനിയയിൽ നിന്നാണ്, ഹബശയിൽ നിന്നാണ് നസ്രാണികൾ അവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ യഹൂദ നസ്രാണികളായിരുന്നു അവിടുത്തെ സിംഹഭാഗവും അന്നുണ്ടായിരുന്നത്. മുശ്രിക്കുകളും ഉണ്ടായിരുന്നു, അഥവാ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന, എന്നാൽ ഇതുപോലെയുള്ള മക്ക മുശ്രിക്കുകളെ പോലെ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന മുശ്രിക്കുകളായ ആളുകളും അന്നുണ്ടായിരുന്നു. പക്ഷെ യഹൂദ നസ്രാണികളായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നക്ക തഅതി ഖൗമൻ അഹ്ലു കിതാബ്, അഹ്ലു കിതാബിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്? കാരണം ദഅവത്ത് നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഖുർആനും സുന്നത്തിലുള്ള ഇൽമും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുപോലെ അവൻ ഉണ്ടാകേണ്ട ഒരു ഇൽമാണ് അവൻ ക്ഷണിക്കുന്ന ആളുടെ അവസ്ഥയെ കുറിച്ചിട്ട് അത് കൃത്യമായി അറിയണം. ആരെയാണ് അവൻ ക്ഷണിക്കുന്നത്? എല്ലാവരും ഒരുപോലെ ക്ഷണിക്കാൻ പാടില്ല. മക്കാ മുശ്രിക്കൾ ഉമ്മികളായ ആളുകൾ, അവർക്ക് വലിയ വിവരമൊന്നുമില്ല, അവർക്ക് വിവരമില്ല, അവർക്ക് തിരിച്ചു മറുപടി ഒന്നും വലിയ എൽമിയായ മറുപടി ഒന്നും ഉണ്ടാവുകയില്ല. അവർ നമ്മളെ കാക്കകാരണന്മാർ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ചെയ്യുകയെന്ന് പറഞ്ഞു. ഇന്നും അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പൊ അവരോട് സംസാരിക്കുന്നത് പോലെയല്ല തിരിച്ചൊരു കിതാബുള്ള മക്കാ മുശ്രിക്കുകളുടെ കയ്യിൽ ഒരു കിതാബുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആനുമായി പോകും, അവരുടെ കയ്യിൽ തിരിച്ചു പറയാനുള്ള കിതാബുണ്ട്. ഒരു കിതാബും അവരുടെ കയ്യിലില്ല, അവരുടെ യാതൊരു തെളിവും അവർക്കില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഏതോ കാലം കഴിഞ്ഞു പോയതാണ്. പിന്നീട് അവിടെ ഷിർക്ക് വന്ന ഷിർക്കിൽ തന്നെയായിരുന്നു അവർ വർഷങ്ങളോളം. എന്നാൽ യഹൂദ നസ്രാണികൾ, അവർക്ക് കയ്യിൽ കിതാബുണ്ട്, യഹൂദികളുടെ കയ്യിൽ അവരുടെ കയ്യിൽ തൗറാത്ത് ഉണ്ട്. അതിന്റെ യഥാർത്ഥ രൂപത്തിലുള്ളതല്ല, അതിൽ നിന്നും അക്ഷരങ്ങൾ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വ്യതിചരിക്കപ്പെട്ട രൂപത്തിൽ. അതുപോലെ നസ്രാണികളുടെ കയ്യിൽ ഇഞ്ചിയിലുണ്ട് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കിതാബുള്ള ആളുകളാണ് അവരുടെ കയ്യിൽ. അപ്പൊ അവർക്ക് ചില കാര്യങ്ങളൊക്കെ മറുപടി പറയാനുണ്ടാവും, ഇങ്ങനെയുണ്ട് യേശു ഇങ്ങനെ ആയിരിക്കും. അവർക്ക് ഇന്നും കാണാം, അവർ പറയും യേശു അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, യഹൂദികൾ അങ്ങനെ പല ന്യായങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ അവരോടൊപ്പം നമ്മൾ പോകുന്ന സമയത്ത് അവർക്ക് അതിനുള്ള മറുപടികളിൽ നമ്മൾ കരുതിയിരിക്കണം. യഹൂദികളോട് മറുപടി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുങ്ങിയിരിക്കണം, നമ്മൾ സജ്ജരായിരിക്കണം. അതുപോലെ നസ്രാണികൾക്ക് മറുപടി കൊടുക്കാൻ പറ്റിയ, അവരെ ചിന്തിപ്പിക്കാൻ പറ്റിയ പല കാര്യങ്ങളും നമ്മൾ ആദ്യം ഒരുക്കി വെക്കണം. അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇന്ന കാര്യങ്ങൾ. ആരാണ് യേശുവിനെ സൃഷ്ടിച്ചത്? നിങ്ങൾ പറയുന്ന യേശുവിനെ കുരിശിലേറ്റുന്ന സമയത്ത് ആരാണ് ലോകത്തെ നിയന്ത്രിച്ചത്? യേശുവിനെ, യേശു ദൈവമാണെന്ന് നിങ്ങൾ പറയുന്നത്. ആ ദൈവത്തിന് രണ്ട് കൈകളും അത് മലർത്തിക്കെട്ടി ആണിയടിക്കുക, ഇതെന്ത് ദൈവമാണ്? നമുക്കതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ, അത് ചിന്തിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ തെളിവുകളും ന്യായങ്ങളും അത് നമ്മൾ ഒരുക്കിയിരിക്കണം. അപ്പൊ ആ കാര്യമാണ് ഇവിടെ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ദഅവത്ത് നടത്തുന്ന എല്ലാവർക്കും ബാധകമാണ്. ഇപ്പൊ യുക്തിവാദികളുമായി ദഅവത്ത് നടത്താൻ പോകുമ്പോൾ അതിന് കഴിവുള്ള ആളുകൾ പോകണം, അതല്ലാതെ അതിനെക്കുറിച്ച് അവർ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ പറ്റാത്ത ആളുകൾ പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഈ പോകുന്ന വ്യക്തിയെ കൊണ്ട് ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിക്കും. ആ ഇസ്ലാമിന് ഇത്ര ഉള്ളു കാര്യം. ഈ ഒരു ദാഴി അവന്റെ വിവരക്കേട് കൊണ്ടോ അതല്ലെങ്കിൽ അവന് സമർത്ഥിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടോ അവൻ പരാജയപ്പെടും. അപ്പോ ആളുകൾ വരില്ല, ഇസ്ലാം പരാജയപ്പെട്ടു, യുക്തിവാദം ജയിച്ചു എന്ന് ചിലപ്പോ. അത് പോകുന്ന വ്യക്തിക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കണം, ശേഷി ഉണ്ടായിരിക്കണം. അതുപോലെ ഇങ്ങനെ ഒരുപാട് ബിദഅത്തിലെ കിതാബുകളും മറ്റുമൊക്കെ ആയി വരുന്ന സമയത്ത് അതിനറിയുന്ന ആളുകൾ പോകണം. അവർ ഇന്ന ആശയങ്ങൾ ഇന്ന കിതാബിൽ അതുണ്ട്, ഇന്ന കിതാബിൽ ഇന്നതുണ്ട്, ഷിർക്കിന് തെളിവ് ഇന്ന ആയത്തുണ്ട്, യാതൊരു തെളിവുമില്ലാത്ത പലതും കൊണ്ടുവരും. അപ്പൊ അതിന് കിതാബുകൾ വെച്ചുകൊണ്ട് മറുപടി പറയാൻ പറ്റുന്ന ആളുകൾ പോകണം. അപ്പൊ അങ്ങനെയുള്ള കാര്യം മുസ്ലിം മുസ്ലിം ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുൽ കിതാബിന്റെ അടുക്കലാണ് മുആദിന് പോകുന്നത്. അതുകൊണ്ട് നീ ആ കാര്യം മനസ്സിലാക്കണം. അതല്ലാതെ മുആദിന് ദീനിനെ കുറിച്ച് അറിയാത്ത ഒന്നും അറിയാത്ത ഒരാളല്ല. അവിടെ ഉണ്ടായിരുന്ന സഹാബത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമുള്ള ആളുകൾപ്പെട്ട ഒരാൾ തന്നെയാണ് മുആദ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അഹ്വാൽ ബോധ്യപ്പെടുത്തുകയാണ്. അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കണം, നീ പോകുമ്പോ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് അവർ അഹ്ലുൽ കിതാബാണ് ഉള്ളത്, അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ നിന്റെ കയ്യിൽ ഉണ്ടാക്കണം. എന്നിട്ട് അതിനുശേഷം അവരെന്തിലേക്കാണ് ആദ്യം ക്ഷണിക്കേണ്ടത് എന്നത് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഫല്യകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈഹി ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫല്യകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈഹി. നീ അവരാദ്യമായി ക്ഷണിക്കേണ്ടത് എന്തിലേക്കാണ്? കാരണം അഹ്ലുൽ കിതാബ് മുശ്രിക്കുകളാണ്, ഷിർക്കിൽപ്പെട്ട ആളുകളാണ്, അവർ തൗഹീദുള്ള ആളുകളല്ല. അപ്പൊ തൗഹീദ് ഇല്ലാത്ത ആളുകൾ ആദ്യം ക്ഷണിക്കേണ്ടത് നിസ്കാരത്തിലേക്കല്ല അല്ലേ. നമ്മുടെ നാട്ടില് ദാവത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന അങ്ങനെയുള്ള ജമാഅത്തുകളായി പുറപ്പെടുന്ന ആളുകളുണ്ട്. അവർ പല നാട്ടിലും ദാവത്തും ദാവത്തും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറപ്പെടും. എന്നൊരു കടുത്ത കബറുള്ള മസ്ജിദിൽ പോയി അവർ നിസ്കരിക്കും. കടുത്ത ഷിർക്ക് ചെയ്യുന്ന ആളുകളുടെ പുറകിൽ പോയി നിസ്കരിക്കും. അവരുടെ വിദ്യാർത്ഥികളിലൊക്കെ കൂടും. മറ്റേ അവരോട് ആദ്യം നമ്മൾ നിസ്കരിക്കണം. ചില മസ്ജിദിൽ തന്നെയുള്ള നിസ്കരിക്കുന്ന ആൾക്കാരായിരിക്കും പുറത്തുനിന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. നിസ്കരിച്ചിട്ട് എന്താണ് കാര്യം? തൗഹീദില്ല. അവിടെ നമുക്ക് പറ്റാവുന്ന രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ, മാന്യമായ രൂപത്തിൽ തന്നെ അവർക്ക് ഷിർക്കിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ആ ഖബർ കണ്ടു കഴിഞ്ഞാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാനത്ത് നടത്തിയിട്ടുള്ള യഹൂദ നസ്രാണികളുടെ പണിയാണ്. അത് കിട്ടി നമുക്കും ആ ലാനത്താണ് ലഭിക്കുക. ഈ കാര്യങ്ങൾ ഹദീസിന്റെയും ആയത്തിന്റെയും ഒക്കെ വെളിച്ചത്തിൽ തൗഹീദിനെ കുറിച്ചും ഷിർക്കിനെ കുറിച്ചൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഷിർക്കുള്ള ആളുകൾക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ഫല്യകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈഹി ഷഹാദത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കാര്യമായിരിക്കണം. ഷഹാദത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതായിരിക്കണം നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ എന്താണ് ആദ്യം പറയേണ്ടത് എന്നുള്ളതിന് അതിനൊരു സ്ഥാനമൊക്കെ ഉണ്ട്. ആദ്യം എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, നമുക്ക് എളുപ്പമുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ആദ്യം പറഞ്ഞു കൊടുക്കുക, അല്ലെ ആളുകൾക്ക് വേറെ എന്തെങ്കിലും കഥകളൊക്കെയാണ് ഇഷ്ടം, നല്ല കഥ പറഞ്ഞു കൊടുക്കാം, അവിടെ നല്ല കഥാപ്രസംഗ രൂപത്തിൽ ഇടക്ക് ഇങ്ങനെ പാട്ട് പാടി കുറച്ച് കഥയൊക്കെ പറഞ്ഞ് രണ്ടോ മൂന്നോ മണിക്കൂർ ഇങ്ങനെ വാത് നടത്തുക, എന്നിട്ട് ആളുകൾ കിട്ടുന്ന പൈസയും വാങ്ങിക്കും. ഇതല്ല ദഅവത്ത് എന്ന് പറയുന്നത്. ആളുകൾക്ക് കേട്ടിരിക്കാൻ രസമുള്ള അല്ലെ, ചില പ്രസംഗങ്ങൾ കേട്ട ആളുകൾ രണ്ടോ മൂന്നോ മണിക്കൂർ പോയത് അറിയില്ല എന്ന് പറയും. ആ രൂപത്തിൽ ആളുകൾക്ക് നല്ല താല്പര്യപ്പെടുത്തി പാട്ടുപാടി ദഅവത്ത് നടത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണ്? അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. فليكن اول ما تدعوهم اليه شهاده لا اله الا الله. شهاده لا اله الا الله എന്ന കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ അതിന് മുമ്പ് പറഞ്ഞു കൊടുത്ത അവിടെ ഹാല് മനസ്സിലാക്കണം. അപ്പൊ തൗഹീദ് നല്ല ശക്തമായ തൗഹീദുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇതല്ല, നമുക്ക് അവർക്ക് അതിനുശേഷം അവർക്ക് സംഭവിച്ചിട്ടുള്ള ബിദഅത്തുകൾ എന്തെങ്കിലും ഉണ്ടോ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അതല്ലെങ്കിൽ ബിദഅത്തുകളില്ല, അവർ ചില കാര്യങ്ങളൊക്കെ ഹറാമായ കാര്യങ്ങൾ അവർ ചിലപ്പോൾ ദഅവത്ത് എന്ന് പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ന്യായങ്ങൾക്കുണ്ടോ അവർ ചെയ്യുന്നുണ്ട്, അപ്പൊ അത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവരുടെ ഹാല് നമ്മൾ അറിയേണ്ടതുണ്ട്. ആരെയാണ് നമ്മൾ ക്ഷണിക്കുന്നത് എന്നവരെ കുറിച്ച് ഹാൽ അറിയണം. അതിനുശേഷം ദഅവത്തിൽ ഔലവിയാത്തുണ്ട്. ആദ്യം ഏത് തുടങ്ങണം, പിന്നെ ഏത് തുടങ്ങണം, ആദ്യം ഏത് പറയണം, രണ്ടാമത് ഏത് പറയണം എന്നതിന് ഒരു മൻഹജുണ്ട്, ഒരു രീതിശാസ്ത്രമുണ്ട്. അപ്പൊ ആദ്യം നമ്മളിവിടെ ഈ അഹുൽ കിതാബായപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കൊടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കാനാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ക്ഷണിച്ചാലാണ് പിന്നീട് നമുക്ക് മറ്റു കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുകയുള്ളൂ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ സ്വീകരിക്കാതെ അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തതായി പറയുന്നത് വേറെ റിവായത്ത് ഈ ഹദീസിൽ കാണാം, അദ്ദേഹം കൊടുത്തു വഫീ റിവായത്തിൽ ഇലാ അൻ യുവഹ്ദുല്ലാഹ് ഇലാ അൻ യുവഹ്ദുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിൽ തൗഹീദിലേക്ക് ക്ഷണിക്കുക. എന്ന് ചില ഹദീസിൽ കാണാൻ സാധിക്കും. തൗഹീദ് എന്നുള്ള വാക്ക് ഹദീസിൽ വന്നിട്ടുള്ള വാക്കാണ്, സഹാബികൾക്ക് പരിചയമുള്ള വാക്കാണ്. തൗഹീദിലേക്ക് നിങ്ങൾ ആദ്യം ക്ഷണിക്കുക എന്ന് ചില റിവായത്തിൽ വന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അത് ആണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. ശരി, എന്നിട്ടോ ഫഇൻഹും അതാഉക ലിദാലിക് അവരതനുസരിച്ചാൽ തൗഹീദ് അവർ മനസ്സിലാക്കി തൗഹീദിലേക്ക് അവർ കടന്നു വന്നാൽ ഫഇൻഹും അതാഉക ലിദാലിക് ആ വിഷയത്തിൽ അവർക്ക് അവർ നിന്നെ അനുസരിച്ചാൽ ഫഅലിംഹും അവരെ നീ പഠിപ്പിക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അന്നല്ലാഹു ഫതറല അലൈഹി ഖംസ സലവാത്തിൻ ഫി കുല്ലി യൗമിൻ വലൈല അല്ലാഹു സുബ്ഹാനഹു വതആല ദിനരാത്രങ്ങളിൽ ഓരോ ദിവസവും അഞ്ച് നിസ്കാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നിർബന്ധമാക്കി നൽകിയിരിക്കുന്നു. അല്ലെ, ഒരാൾക്ക് തൗഹീദ് സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അമൽ ഏതാണെന്ന് ചോദിച്ചാൽ സഹാബത്ത് ചോദിച്ചു അയ്യുൽ അമലി അഫ്ളൽ യാ റസൂൽ അല്ലാഹ് അല്ലാഹു റസൂൽ ഏറ്റവും അഫ്ളായ അമൽ ഏതാണ്? അവിടുന്ന് പറഞ്ഞു അസ്സലാത്തു അലാ വക്തിഹ, നിസ്കാരം അതിന്റെ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത്. കാരണം ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ പിന്നെ ദീനിൽ യാതൊരു സ്ഥാനവുമില്ല, അവൻ കാഫിറാണ്. അവൻ വീണ്ടും ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് വരേണ്ടവനാണ്. നിസ്കാരമില്ലാത്ത ഒരാളുമായി ഒരു സ്ത്രീ കല്യാണ ബന്ധം അവർക്ക് അനുവാദമില്ല. അങ്ങനെ അവൻ ഭർത്താവ് കല്യാണം നിസ്കാരമില്ല എങ്കിൽ അവളെ അയാളിൽ നിന്നും ഫലാഖ് അവൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അവളുടെ ബന്ധം ഒഴിവാക്കി തരാൻ വലിയനോട് അവൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അവനുമായി യാതൊരു ബന്ധവുമില്ല. കാരണം ഇസ്ലാമില്ലാത്ത നിസ്കാരമില്ലാത്ത ആളുകൾക്ക് ദീനുൽ ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ആദ്യം വിചാരണ ചെയ്യുക അമലുകളിൽ മുഅഹ്ദീങ്ങളാണെങ്കിൽ അത് നിസ്കാരത്തെ കുറിച്ചായിരിക്കും. ഔവല മാ യുഹാസബു ബിഹി അൽ അബ്ദ് യൗമൽ ഖിയാമ മിൻ അമലിഹി സലാത്തുഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ് ഒരു അടിമയോട് ഖിയാമത്ത് നാളിൽ ഒന്നാമതായി അവൻ ചോദിക്കപ്പെടുന്നത് നിസ്കാരമാകുന്നു. ഫഇൻ സലിഹത്ത് അത് നന്നായാൽ ഫഖദ് അഫ്ലഹ വ അൻജഹ അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. വഇൻ ഫസദത്ത് അത് അവൻ മോശമാക്കിയാൽ നിസ്കാരം നേരാം വണ്ണം കൃത്യമായി നിസ്കരിക്കാത്തവൻ അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഒരുപാട് പിഴവുകൾ വരുത്തുന്നവനാണെങ്കിൽ ഫഖദ് ഖാദ വ ഖസിറ അവൻ പിഴച്ചുപോയിരിക്കുന്നു എന്ന് നഷ്ടക്കാരിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കാരം അത് ആദ്യമായി ദഅവത്ത് നടത്തുമ്പോൾ നിസ്കാരമില്ലാത്ത ആളുകളോട് മറ്റു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. എന്തെങ്കിലും മറ്റ് നോമ്പെടുക്കാനോ അതല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാനോ പാവങ്ങളെ സഹായിക്കാനോ ഇതൊന്നും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. നിസ്കാരമില്ലാത്ത ആളുകൾ ആദ്യം ക്ഷണിക്കേണ്ടത് നിസ്കാരത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കണം. ഇതിൽ പറഞ്ഞു ഫഇൻ അതാഉഹും ലിദാലിക് ഫഅലിഹിം അന്നല്ലാഹ ഫതറ അലൈഹിം ഖംസ സലവാത്തിൻ ഫി കുല്ലി യൗമിൻ വലൈല ഓരോ രാത്രിയിലും ഓരോ പകലിലും അഥവാ ഒരു ദിവസത്തിൽ അഞ്ചു നേരത്തെ നിസ്കാരം അവർക്ക് അറിയിച്ചു കൊടുക്കണം. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു ഫർളാക്കിയ നിസ്കാരങ്ങൾ ദിവസത്തിൽ അഞ്ചാണ്, ആറാമതൊന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. രാത്രി വിത്ര നിസ്കാരം വാജിബാണോ അല്ലേ എന്നുള്ളത്. ഇമാം അഹമ്മദ് റഹിമഹുള്ള അത് വാജിബാണെന്ന് പറയുന്നവരാണ്. അപ്പൊ അത് വാജിബല്ല എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ച് കാര്യങ്ങളാണ് ഒരു ദിവസം നിസ്കാരങ്ങളിൽ നിർബന്ധമായി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അർത്ഥം വിത്രന് പ്രാധാന്യം ഇല്ല എന്നല്ല, വിത്ര വാജിബാണോ അല്ലേ എന്ന അഭിപ്രായ വ്യത്യാസത്തിൽ ഇരിക്കണമെങ്കിൽ അതിന് അത്രയും പ്രാധാന്യമുണ്ട്. ചില ഉലമാക്കൾ അത് വാജിബാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇതിന് പ്രാധാന്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരാൾ ഒഴിവായി പോയാൽ, ഒരാൾ അത് മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ പോലും കുറ്റക്കാരനാവുകയില്ല. കാരണം ഈ ഹദീസിൽ അഞ്ച് നിസ്കാരമാണ് രാവും പകലുമായി അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയിട്ടുള്ളത്. വെള്ളിയാഴ്ചയാണെങ്കിൽ ദുഹർ മാറി അവിടെ ജുമുഅ വരും, അതും വാജിബായ നിസ്കാരമാണ്. അതല്ലാതെ ആറാമതൊരു നിസ്കാരം ഒരു ദിവസത്തിൽ വാജിബാക്കിയിട്ടില്ല. ബാക്കി എല്ലാ നിസ്കാരങ്ങളും അള്ളാഹുവിന്റെ റഹ്മത്തിനാൽ സുന്നത്ത് നിസ്കാരങ്ങളാണ്. നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള ദുഹാ നിസ്കാരം, ഉത്തര നിസ്കാരം, മസ്ജിദിൽ കയറിയാലുള്ള നിസ്കാരം, ഉദൂറിൻ ഉദൂവിന്റെ രണ്ട് റക്അത്ത് ഒക്കെ സുന്നത്തായിട്ടുള്ള നിസ്കാരമാണ്. ഫഇൻഹും അതാഉക ലിദാലി, ഇനി അവർ ആ നിസ്കാരത്തിന്റെ കാര്യം അത് നിന്നനുസരിച്ച് കഴിഞ്ഞാൽ ഫഅലിംഹും, നീ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. അന്നല്ലാഹു ഫറള അലൈഹിം സദഖ, അള്ളാഹു അവർക്ക് സദഖ നിർബന്ധമാക്കിയിരിക്കുന്നു. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള സദഖ എന്ന് പറഞ്ഞാൽ അത് സക്കാത്താണ്, അതല്ലാതെ സുന്നത്തായിട്ടുള്ള സദഖയല്ല. സക്കാത്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം സ്ഥലത്ത് സദഖ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് സക്കാത്തിനെ കുറിച്ച് തന്നെയാണ്, അതല്ലാതെ ഇത് സുന്നത്തായിട്ടുള്ള സദഖയാണ് എന്ന് മനസ്സിലാക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല സക്കാത്ത് പറഞ്ഞിട്ടുള്ളത് സദഖ എന്നുള്ള വാക്ക് തന്നെയാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരുടെ സമ്പത്തിൽ നിന്നും സദഖ നീ സ്വീകരിക്കുക. തൗബയിൽ പറഞ്ഞിട്ടുള്ളതാണ്, സൂറത്ത് തൗബയിൽ. അത് സക്കാത്തിനെ കുറിച്ചാണ്. എന്റെ സക്കാത്തിലെ അവകാശികളെ പറഞ്ഞു കൊടുക്കുമ്പോൾ തൗബയിൽ അറുപതാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നമസ് സദഖാത്തു ലിൽ ഫുഖറാ എന്ന് പറഞ്ഞാണ് ആരംഭിച്ചിട്ടുള്ളത്. സദഖകൾ ഫുഖറാക്കൾക്കാണ്. സദഖ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് നിർബന്ധമായി നമ്മൾ കൊടുക്കേണ്ട സക്കാത്തിനെ കുറിച്ചിട്ടാണ്. അത് നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ആ സക്കാത്ത് അത് ആർക്കാണ് കൊടുക്കേണ്ടത്? അത് ഈ ഹദീസിൽ വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുന്നു. സദഖ തുഖദു മിൻ അഗ്നിയാഹിം, അത് എടുക്കേണ്ടത് അഗ്നിയാകളിൽ നിന്നാണ്, അഥവാ ധനികരിന്മാരിൽ നിന്ന്. ഗനിയുൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ് അഗ്നിയ. ധനികരിൽ നിന്നും നീ അത് സ്വീകരിക്കണം. ഫതുറദ്ദു അലാ ഫുഖറാഇഹിം, എന്നിട്ട് സാധുക്കളായ ഫക്കീർമാരായ ആളുകൾക്ക് നീ അത് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ധനിക എല്ലാവരും സക്കാത്ത് കൊടുക്കേണ്ടതില്ല, ധനികരായ ആളുകളാണ്. അതിന്റെ കണക്കും വിശദാംശങ്ങളും ഹദീസുകളിൽ നമുക്ക് വ്യക്തമാക്കി നൽകിയിട്ടുണ്ട്. സക്കാത്ത് എന്ന് പറയുമ്പോൾ അത് കൊടുക്കണമെങ്കിൽ സമ്പത്ത് ഒരു പരിധിയിലെത്തണം, ഒരു നിസാബ് ഉണ്ടാകണം. അത് മറ്റ് മൃഗങ്ങളും മറ്റുമാണെങ്കിൽ അതിന്റെ നിസാബ് വേറെയുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും അതിന് സമാനമാകുന്ന ഇന്നത്തെ കാശ് റുപ്പീസ് ഇതിന് ഒരു വേറൊരു നിസാബുണ്ട്. അതിനൊരു ഹൗലെത്തേണ്ടതുണ്ട്. ഇനി ഹൗലെത്താതെ കൃഷി ഉണ്ടായാൽ ഉടൻ കൊടുക്കേണ്ടതുണ്ട്. അതിന് വിശദാംശങ്ങൾ ഹദീസുകൾ ധാരാളം വന്നിട്ടുണ്ട്. അപ്പൊ അത് നീ സമ്പത്തുള്ള അതിനർഹതയുള്ള ആളുകളിൽ നിന്നും അത് പിരിച്ചെടുക്കുകയും ഫുഖറാക്കളായ ദരിദ്രന്മാരായ ആളുകൾക്ക് അത് നീ വിവരിച്ചു കൊടുക്കുകയും വേണം എന്ന് പറഞ്ഞു. എന്നാൽ സക്കാത്ത് എടുക്കുന്ന സമയത്ത് നീ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് തൊട്ടുടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്തു. ഫഇൻഹും അതാഉക ലിദാലിക്, അവർ സക്കാത്തിന്റെ കാര്യം അത് തരാം എന്ന് അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? നീ സക്കാത്ത് എടുക്കാൻ ഒരുങ്ങുമ്പോൾ ഫഇയാക വഖറായിം അംവാലിഹിം, അവരുടെ വിലപിടിപ്പുള്ള സമ്പത്ത് എടുക്കുന്നതിനെ നീ സൂക്ഷിക്കണം. എന്താണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? കരീം എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള, അതിന്റെ ജമാണ് ബഹുവചനമാണ് ഖറായിം. അഥവാ പണ്ട് കാലത്തെ കൊട്ടകവും ആടും പഴവർഗ്ഗങ്ങളും മറ്റുമൊക്കെയാണ് അവർക്ക് കാര്യമായിട്ട് സമ്പാദ്യമായി ഉണ്ടായിരുന്നത്. അപ്പൊ ആടുമാടുകളൊക്കെ അതിന്റെ സമ്പത്ത് അതിൽ നിന്ന് തന്നെ എടുക്കലാണ്. ഇപ്പൊ ഇത്ര 40 ആടുണ്ടെങ്കിൽ ഒരാടിനെ സക്കാത്തിന് എടുക്കണം. അപ്പൊ ആ സമയത്ത് ഏറ്റവും മുഴുത്തൊരാടിനെ നീ എടുക്കാൻ പാടില്ല, അവർക്കുള്ള ഏറ്റവും നല്ലതിനെ നോക്കി തന്നെ നീ എടുക്കാൻ പാടില്ല, അത് അവർക്ക് വിഷമമുണ്ടാക്കും. ഏറ്റവും നല്ലത് നോക്കി എടുക്കാൻ പാടില്ല. ഒട്ടകത്തിന് അഞ്ചൊട്ടകത്തിന് ഒരാട് കൊടുക്കണം. അപ്പൊ ആട് എടുക്കുന്ന സമയത്ത് ഏറ്റവും മുഴുത്ത ആടിനെ നോക്കി, അവർക്ക് ഏറ്റവും നല്ല ഭംഗിയുള്ള ആടിനെ നോക്കി അത് നീ എടുക്കുന്നത് നീ സൂക്ഷിക്കണം. നമുക്ക് ദീനുൽ ഇസ്ലാമിൽ എത്ര എളുപ്പമാണ്, എന്നാൽ എടുക്കേണ്ടത് ഒരു മധ്യമ നിലവാരത്തിലുള്ളതാണ്. കൊടുക്കുന്നവന് സൂക്ഷിക്കണം, അവന്റെ സമ്പത്തിൽ ഏറ്റവും മോശപ്പെട്ടത് എടുത്തു കൊടുക്കാൻ പറ്റുന്നില്ല. മെരിഞ്ഞൊട്ടിയ ഒന്നിനും കൊള്ളാത്ത രോഗം പിടിച്ച ആടിനെ സക്കാത്തായി എടുത്തോ എന്ന് പറഞ്ഞവനും കൊടുക്കാൻ പാടില്ല. മധ്യമം, സാധാരണ ഒരു മധ്യമ നിലവാരത്തിലുള്ള വണ്ണവും വലിപ്പവും എല്ലാം ഒരു മധ്യമ രൂപത്തിലുള്ള ഒരു വസ്തു, അതാണ് സക്കാത്തായി എടുക്കേണ്ടത്. പഴവർഗത്തിന്റേതാകട്ടെ, ആടുമാടുട്ടകത്തിന്റേതാകട്ടെ, അങ്ങനെ തന്നെ. സമ്പത്തിൻ്റെത് വരുമ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അതിന്റെ സമ്പത്തെല്ലാം ഒരുപോലെ തന്നെയാണ്, അത് കൊടുക്കുന്നില്ല വരുന്നില്ല. എന്നാൽ അതല്ലാത്തതാകുമ്പോൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം അടുപ്പിച്ചു കൊടുക്കുകയാണ്. ദീനുൽ ഇസ്ലാമിൽ യാതൊരു ദുൽമിന്റെ ഒരു അംശവുമില്ല, അത്രയും എളുപ്പമാക്കിയിട്ടാണ് ദീനുള്ളത് എന്ന് നമുക്ക് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വത്തഖി ദഅവത്തൽ മദ്ലൂം, നീ ആക്രമിക്കപ്പെട്ടവന്റെ ദുആ അത് നീ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, കാരണം ആ ദുആക്ക് അള്ളാഹുവിനും ഇടയിൽ ഒരു ഹിജാബില്ല, ഒരു മറയില്ല. അള്ളാഹിന്റെ അടുത്ത് പെട്ടെന്ന് ആ ദുആ സ്വീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല മദ്ലൂമിന്റെ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കും. അത് നീ സൂക്ഷിക്കണം. എന്തുകൊണ്ടാണ് തൊട്ടുടനെ പറഞ്ഞത്? കാരണം നീ ഈ അംവാലുകളിൽ ഏറ്റവും വലുതെടുക്കാന്നുള്ളതൊരു ദുൽമാണ്. നീ അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാൽ അതിന് ശേഷം പറഞ്ഞ കാര്യം എല്ലാത്തിനും ബാധകമാണ്. ദഅവത്തുൽ മദ്ലൂം അല്ലാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് സ്വീകരിക്കും അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. അത് മനസ്സിലാക്കേണ്ടത് മുസ്ലിമായിരിക്കണം എന്ന് പോലുമില്ല. ഒരു കാഫിറിനെ നമ്മൾ ദുൽമ ചെയ്തു, അല്ലെങ്കിൽ ഒരു ബിദഅത്തുകാരനെ ദുൽമ ചെയ്തു, ഒരാളോട് നമുക്ക് ദുൽമ ചെയ്യാൻ പാടില്ല. ദീനുൽ ഇസ്ലാമിൽ ഒരാളോട്, അത് കാഫിറിനോടും പാടില്ല, മുശ്രിക്കിനോടും പാടില്ല, മുബ്തദീനോടും പാടില്ല, അത് യുക്തിവാദിയോടായാലും പോലെ ഒരാളോട് നമുക്ക് ദുൽമ ചെയ്യുക എന്നുള്ളത് ദീനുൽ ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ദുൽമ ചെയ്തു എന്നിട്ട് അള്ളാഹുവിന് ഉറപ്പുള്ള ഈ കാഫിർ അവൻ നമുക്കെതിരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമെന്നാണ്. തെമ്മാടിയായിട്ടുള്ള ആളായാൽ പോലും സ്വീകരിക്കുമെന്നാണ്. അതുകൊണ്ട് ഒരാളോട് നമുക്ക് ദുൽമ ചെയ്യുക എന്നൊന്നും പാടില്ല. അപ്പൊ നമ്മൾ തൗഹീദുള്ള സുന്നത്തുള്ള ആളുകളോട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ദുൽമ ചെയ്യുന്നതിന്റെ ഗൗരവം എന്തായിരിക്കും? ഒരേ സുന്നത്തിനും ആദർശത്തിനുമുള്ള ആളുകളും ദുൽമ ചെയ്യുക, ഇല്ലാത്ത കാര്യങ്ങൾ അയാളെ കുറിച്ച് ആരോപിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക, എല്ലാം ദുൽമാണ്. ദുൽമെന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തങ്ങളാണ്. അത് സമ്പത്തിൽ മാത്രമല്ല, ഒരാൾക്ക് സമ്പത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സാധനങ്ങൾ തൂക്കി കൊടുക്കുക, കുറച്ച്, എല്ലാം ദുൽമ. ഒരു കാര്യം കൃത്യമായി വെക്കേണ്ട സ്ഥാനത്ത് അത് വെച്ചിട്ടില്ല എങ്കിൽ അത് ദുൽമാണ്. എങ്ങനെയുള്ള ദുൽമകളാകട്ടെ, അത് ഭാര്യയോട് ഭർത്താവ് കാണിക്കുന്നത് അത് ദുൽമായിരിക്കും. അവൾ കൊടുക്കേണ്ട ഹക്കുകൾ കൊടുക്കാതെ ഉപദ്രവിക്കുക, പ്രയാസപ്പെടുത്തുക, മക്കൾക്ക് കൊടുക്കേണ്ട ഹക്കുകൾ കൊടുത്താതെ അവരെ പ്രയാസപ്പെടുത്തുക, അയൽവാസികളോട് ദുൽമ ചെയ്യുന്ന ആളുകൾ അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുക, നാട്ടുകാരോട് ദുൽമ ചെയ്യുന്ന ആളുകൾ, അല്ലെ കസ്റ്റമേഴ്സിനോട് വരുന്ന ആളുകൾക്ക് ദുൽമ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ മുതലാളിമാരോട് ചെയ്യുന്ന ദുൽമകൾ, എല്ലാ ദുൽമകളും ഉണ്ട്. ഖിയാമ, നിങ്ങൾ ചെയ്യുന്ന ദുൽമ നാളെ, ഖിയാമത്ത് നാളിൽ അത് വലിയ ഇരുട്ടുകളായി നിങ്ങൾക്ക് തീരും. ദുൽമ എന്ന് പറയുന്നത് വലിയ ഗൗരവമുള്ള ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ നോക്കണം, മുആദ് റളിയല്ലാഹു അൻഹുവിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. ആരാണ് മുആദ്? വാലിമായി അറിയപ്പെട്ട ആളാണ്, ഒരിക്കലുമല്ല, സഹാബത്തുകളിൽ ശ്രേഷ്ഠനായ ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽമിന്റെ കാര്യം ഉണർത്തുകയാണ്. കാരണം എത്ര നല്ല അമലുകൾ നിനക്കുണ്ടായാൽ നിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ദുൽമ അതിനെ വളരെയധികം ബാധിക്കും. കാരണം ഇത് മദ്ലൂമായിട്ടുള്ള വ്യക്തി എന്താണ് ദുആ ചെയ്യുക എന്ന് അറിയുകയില്ല, അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും. പണ്ഡിതന്മാർ പറയുന്നു, വലിയ വലിയ രാജ്യങ്ങളൊക്കെ തകരാനുള്ള കാരണമായിട്ട് അവിടുത്തെ മദ്ലൂമികളായ ജനങ്ങളുടെ പ്രാർത്ഥനയാണ്. വലിയ രാജ്യമായിരിക്കും, ആളുകളൊക്കെ അടക്കി ഭരിച്ചിട്ടുള്ള പല രാജ്യങ്ങളായിരിക്കും, പെട്ടെന്ന് തകർന്നു പോകുന്നത് കാണാൻ സാധിക്കും. അതിന്റെ സാമ്പത്തികമായും രാഷ്ട്രീയപരമായും വ്യത്യസ്ത പ്രശ്നങ്ങൾ ഉണ്ടായത് ആകെ തകർന്നു പോകും. മധുരവുമായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ദുആയായിരിക്കും അള്ളാഹു അത് സ്വീകരിക്കുമെന്നുള്ളതാണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ നിസാരമാക്കി കാണാൻ പാടില്ല, നമ്മളൊന്നും ആരെയും ദുൽമ ചെയ്യുന്നില്ല എന്ന ചിന്ത നമുക്ക് അങ്ങനെ നിസാരമായി മനസ്സിലുണ്ട് എങ്കിൽ അത് വലിയ ഗൗരവമാണ്. നിഫാഖിന്റെ ഒക്കെ കാര്യം പോലെ നമുക്കെപ്പോഴും പേടിയുണ്ടാവണം, നമ്മൾ നിഫാഖുണ്ടോ, ഞാൻ ദുൽമ ചെയ്തു പോയിട്ടുണ്ടോ എന്ന പേടി. ഞാൻ സംസാരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം സംസാരിച്ചിട്ട് നീതി നടക്കേണ്ടത് എന്റെ സംസാരം കൊണ്ട് അവിടെ നീതി ഇല്ലാതായി, എന്തെങ്കിലും ദുൽമായി പോയിട്ടുണ്ടോ. നമുക്ക് സംശയമുള്ള കാര്യം ഒരാളുടെ മേൽ വിധി പറയാതിരിക്കുക. രണ്ടാളുകൾക്കിടയിൽ എന്തെങ്കിലും വിധിക്ക് വന്നാൽ അതേക്കുറിച്ച് വ്യക്തമായി അറിവില്ലെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, ഇങ്ങനെ ചെയ്തോളൂ, ഇവന് ഇന്നത് കൊടുത്തോളൂ എന്ന് നമ്മൾ പറയരുത്. കാരണം അത് ദുൽമായി പോയാൽ അത് വലിയ അപകടമാണ്. ഒരിക്കലും നമ്മൾ രണ്ടാളുകൾ പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ദുൽമായിട്ടുള്ള തീരുമാനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് കൃത്യമായി കേട്ട് മനസ്സിലാക്കി അത് ദുൽമല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാൻ, വിധിക്കുകയാണെങ്കിൽ വിധിക്കാൻ, നമുക്ക് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ ദുൽമില്ലാതെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമുക്കൊരു ദുൽമ നമ്മുടെ നമുക്ക് ചില ആളുകൾക്ക് അള്ളാഹു പ്രത്യേക ശക്തി കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ആളുകൾ ചവിട്ടി മതിക്കാനും ആളുകളെ അപഹദ്രവിക്കാനും, അല്ലെങ്കിൽ സമ്പത്തുണ്ടാവും, അധികാരമുണ്ടാവും, ഇങ്ങനെ നമുക്ക് നൽകിയിട്ടുള്ള ഏതെങ്കിലും വലിയ കാര്യങ്ങൾ, ഇതെല്ലാം ദുൽമുണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദുൽമില്ലാതിരിക്കുക. കാരണം അതിൽ അത് വാജിബാണ്. നീതി കാണിക്കുക, ദുൽമിന്റെ നേരെ വിപരീതമാണ്, അതിൽ ഉണ്ടാകുക, നീതി ഉണ്ടാകുക, അത് വാജിബാണ്. അത് എല്ലാവരോടും വാജിബാണ്, എല്ലാവരോടും അതിൽ കാണിക്കൽ വാജിബാണ്. ദുൽമ എല്ലാവരോടും ഹറാമാണ്. മുസ്ലിമിനോടൊന്നല്ല, കാഫിറിനോടൊന്നല്ല, എല്ലാവരോടും ദുൽമ കാണിക്കുക എന്നുള്ളത് ഹറാമാണ്. അത് മനസ്സിലാക്കുക. അതുകൂടി ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പാഠത്തിൽപ്പെട്ടതാണ്. അഖ്റജാഹു അഥവാ ബുഖാരി മുസ്ലിം ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇൻഷാല്ലാ ഒരു ഹദീസും പിന്നെ ഈ അധ്യായത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങളും നമുക്ക് ബാക്കിയുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. തൗഹീദിനെ കുറിച്ച് പഠിക്കാനും അത് ജീവിതത്തിൽ ഉണ്ടാകാനും അത് പ്രചരിപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ആലം. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം.